ഷഫാഅത്ത് ശരിക്കും കിട്ടാൻ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള കൂട്ടിയില്ല. ഈ ജൂതൻ അബൂ ഹുറൈറ ബുഖാരിയിലോ മുസ്ലിമിലോ മുഹമ്മദ് റസൂലുള്ള എന്നവിടെ പറഞ്ഞില്ല. എന്താ പറയാതിരിക്കാൻ കാരണം, മുഹമ്മദ് റസൂലുള്ള എന്നും കൂടി പറഞ്ഞവർക്ക് ഷഫാഅത്ത് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് ഒരൊറ്റ ഒന്നിന് ഷഫാഅത്ത് ഇല്ല എന്ന് പറയും. ഷഫാഅത്തി യൗമൽ ഖിയാമത്തി മംഗാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കൊക്കെ ഷഫാഅത്ത് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കൊക്കെ ഷഫാഅത്തിന്റെ ആനുകൂല്യം കിട്ടും, സ്വർഗത്തിൽ കടക്കാം എന്ന് പറഞ്ഞാൽ ചെല്ലണം, നമ്മളേക്കാൾ ചെല്ലവരും. അപ്പൊ അങ്ങനത്തെ ജൂതന്മാരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നു കിട്ടും. ലായിലാഹ മംഗാല ലായിലാഹ മുഹമ്മദ് റസൂലുള്ള മംഗാല ലായിലാഹ മുഹമ്മദ് റസൂലുള്ള എന്ന് കൂട്ടി പറഞ്ഞാലോ ഒരൊറ്റ ജൂതൻ സ്വർഗത്തിൽ കടത്തൂലെന്നും കിട്ടും. ഇത് അബൂ ഹുറൈറക്കറിയ അവിടുന്ന് കിട്ടു, ബുഹാരി മുസ്ലിം അത് അവിടുന്ന് കിട്ടു, മുഹമ്മദ് റസൂലുള്ള കിട്ടു. പിന്നീട് പറഞ്ഞു ഉമിർത്തു അൻ ഉഖാതില الناس ഹത്ത അഷ്ഹദു അല്ലാ ഇലാഹ ഹത്ത യഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്ത യഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമിർത്തു അൻ ഉഖാതില الناس എല്ലാവരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആര് അബൂ ഹുറൈറ പറയുന്ന ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും അതാ, ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ അത് പറഞ്ഞാൽ നിർത്തണം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലിനെയും കൂടി പറയണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഒരൊറ്റൊന്നിനെ തലവാക്കിണ്ടാവൂല, ഒറ്റൊന്നിനെ തലവാക്കിണ്ടാവൂല. അപ്പൊ ഉമിർത്തു അന്നുഖാത്തിൽ അല്ലാത്ത ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരേക്കും എന്നോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടാക്കി. എന്തിനാ അത് പറയാൻ കാരണം? ജൂതന്മാരുടെ ഒരൊറ്റൊന്നിനെ തല പോകരുത്. മക്കാ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അവിടെ മറ്റുള്ള മുസ്ലിങ്ങളല്ലോ, സത്യത്തിൽ ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെ ആളെ കൊല്ലാൻ വേണ്ടി നബിക്ക് കൽപ്പന ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം, പറയുന്ന നോക്കാം നുണയാണ്. ആ നുണയിൽ കൂടി പിന്നെയും വഞ്ചന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് വരെ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളയും കൂടി ചൊല്ലു വരെ എന്ന് അബൂ ഹുറൈറ പറയാതിരിക്കാൻ കാരണം, ജൂതന്മാർക്ക് ജൂതന്മാരെ നബിയുടെ വാളിൽ നിന്ന് ഒഴിവാക്കാനാ. ജൂതന്മാരോട് ആരോട് റസൂലുള്ള അവിടെ കേട്ടു, ഇതൊന്നും ചെറുതല്ല, ഇതിനേക്കാൾ വലിയത് കേട്ടുള്ളൂ. അബൂ ഹുറൈറ ജൂതനാണോ ജൂത മുനാഫിക്കാണോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വ്യക്തമായ തെളിവുകൾ നോട്ടീസുകളിൽ കൂടി പ്രസിദ്ധീകരിച്ചു, ഗ്രന്ഥങ്ങളിൽ കൂടി പ്രസിദ്ധീകരിച്ചു. അയാൾ ഒറിജിനൽ ജൂതനാണെന്നുള്ളതിന്റെ ദശക്കണക്കിലുള്ള തെളിവുകൾ ബുഖാരി മുസ്ലിമിലെ ഇതാ കേട്ടുള്ളൂ, ഇനിയും കേട്ടുള്ളൂ. പ്രബലമായ മറ്റൊരു തെളിവ് ഇസ്ലാംകാരം അഞ്ച് എന്ന് പറഞ്ഞു. ഇസ്ലാംകാരം അഞ്ച് എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഇല്ലട്ടോ, നമ്മളൊക്കെ അഞ്ച് എന്നാ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഇസ്ലാംകാരം അഞ്ച് എന്ന അഞ്ചെങ്കിൽ അഞ്ചാവട്ടെ, ശരി. അബൂ ഹുറൈറ ഇസ്ലാംകാരം അഞ്ചൊന്നും എണ്ണട്ടെ, എണ്ണി അപ്പറെണ്ണി. ഇസ്ലാംകാരി അഞ്ചെണ്ണി നോക്കുമ്പോ ബുഖാരിയും മുസ്ലിം എടുത്തു നോക്കൂ, ബുഹാരിയിലും മുസ്ലിമിലും രണ്ടിലുണ്ട്. രണ്ടിലും അബൂ ഹുറൈറ ജിബ്രീലുണ്ട് വന്നു, അങ്ങനെ നിന്നിട്ട് നബിന്റെ മുമ്പിൽ ഇരുന്നു, കാലുകാലോട് ചേർത്തു, മുട്ടുമുട്ടോട് ചേർത്തു, എന്നിട്ട് ഇസ്ലാം മൽ ഇസ്ലാം മൽ ഈമാൻ എന്നൊക്കെ നബിയോട് ചോദിച്ചു. അങ്ങനെ നബി ഇസ്ലാംകാരം വിരിച്ചു കൊടുത്തു. എങ്ങനെ വിരിച്ചു കൊടുത്ത്? അന്താബ്ദുല്ലാഹ വലാ തുശ്രിക് ബിഹി ശയ്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമാണ് പറഞ്ഞു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞു. ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട സ്ഥലം അതൊക്കെട്ടോ. ഇന്നിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം വെച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ പോലെ ഇസ്ലാംകാരി എന്ന എല്ലാവരും ശ്രദ്ധിക്കും. മുഹമ്മദ് റസൂലുള്ള വരണുണ്ടോ ഇല്ലയെന്ന് എല്ലാവർക്കും അത് ശ്രദ്ധ വരും. അതുകൊണ്ട് ഇവിടെ ഒരു കഥറത്തിൽ കൂടി മുഹമ്മദ് റസൂലുള്ള കക്കണം, അതിന് അബൂ ഹുറൈറ ചെയ്ത പണി എന്താണെന്ന് പറയും. ഇസ്ലാം കാലത്തിൽ ഒന്നാമത്തത് അന്താബ്ദുല്ലാഹ വലാ തുശ്രിക് ബിഹി ശയ്യാ. അപ്പോ ഈ അറാബികൾക്ക് അവിടെ നിന്ന് അറാബികൾ മാത്രമല്ല അനറബികളായ അറാബികൾ ഉണ്ടെങ്കിൽ അവർക്കിപ്പോ രണ്ടെണ്ണം എണ്ണി കഴിഞ്ഞു എന്ന് വിചാരിക്കും. അന്താബ്ദുല്ലാഹ വലാ തുശ്രിക് ബിഹി ശയ്യാ, ഇപ്പൊ രണ്ട് വാചകായി. മൂന്നാമത്തെ തുഖീമ സ്സലാത്ത, നിസ്കാരം നിലനിർത്തുക. നാലാമത്തെ തൂത്തിയ സക്കാത്ത, സക്കാത്ത് കൊടുക്ക. ഇപ്പൊ നാലായി ഉണ്ടായപ്പോ ഇപ്പൊ നാലായി എന്നെപ്പുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ള കട്ടു ആര്? അബൂ ഹുറൈറ. ബുഖാരി മുസ്ലിം എടുത്ത് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞിട്ട് ബുഖാരിയിലും മുസ്ലിമിലും ഇസ്ലാംകാരൻ എണ്ണുന്ന അവസരത്തിൽ ഇയാൾ മുഹമ്മദ് റസൂലുള്ള കട്ടു എന്നിട്ട് സക്കാത്ത ഓ തുഖീമ സ്സലാത്ത എന്ന ഷഹാദത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിയത് ഓ തുഖീമ സ്സലാത്ത എന്ന മുഹമ്മദ് റസൂലുള്ള ഇല്ല, ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല. അത് കേട്ടു. അവിടുന്ന് പോയിട്ട് പിന്നെ നിസ്കാരം പറഞ്ഞു. അപ്പൊ രണ്ടായുള്ളൂ, ഒന്നിന്റെ പകുതിയും രണ്ടു ഒന്നരായി. സക്കാത്തും പറഞ്ഞു, അപ്പൊ അത്രയായി രണ്ടരായി. നോമ്പും പറഞ്ഞു മൂന്നര. ഇനി ഒരു ഒന്നര പറയാണ്ട് അരാജ്യം തന്നെ പോയി. പിന്നെ ഇനി ഒന്നുണ്ട് ഹജ്ജ്. ഈ ഹജ്ജ് അബൂ ഹുറൈറ പറയോ പറയില്ലേ? പറയില്ല. ബുഖാരി മുസ്ലിം എടുത്ത് നോക്കും, ജൂതന്മാർക്ക് ഹജ്ജ് ഹറാമ, ജൂതന്മാർക്ക് ഹജ്ജ് ഹറാമ, നമ്മുടെ മക്കത്തേക്ക് അവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് ജൂതന്മാർ സമ്മതിക്കാത്ത ഹജ്ജ് അബൂഹുറയുടെ വായിലൂടെ ഇസ്ലാംകാരം എന്ന സമയത്ത് പോലും അയാൾ പറഞ്ഞില്ല. ഇസ്ലാംകാരം പഠിപ്പിച്ചത് ഒന്നരയും കെട്ടു, ആദ്യം അഞ്ച് കെട്ടു, പിന്നെ അഞ്ചിന്ന് ഒന്നരയും കെട്ടു. ഇപ്പൊ മൂന്നര ഇസ്ലാംകാരിയാണ് അബൂഹുറയറിന്റേതായിട്ട് ബുഖാരിയിലും മുസ്ലിമിലുള്ളത്. ഇത് നോക്കിയേക്കാണാ, നോക്കി അതൊക്കെ അച്ചടിച്ചു കൊടുത്തു, മിണ്ടുന്നില്ല. ഇവിടുത്തെ ബടാലിമുകൾ മിണ്ടുന്നില്ല, യദുവത്തിന്റെ ജമാഅത്തിന്റെ സമസ്തന്റെ ഒരാളും മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നോണ്ട് ഇവിടെ കാര്യം ശരിയാവും. ഈ സംഗതി പുറത്തുവരൂലേ, വന്നു. അപ്പൊ അബൂഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ഷഹാദത്ത് നടത്തി കട്ടതായിട്ട് ബുഖാരിയിലും മുസ്ലിമിലും ഇതാ ഇസ്ലാംകാരം എണ്ണിയെടുത്ത് പോലും ഹജ്ജ് പോലും അയാൾ കട്ടു എന്ന് പറഞ്ഞു നോക്കുമ്പോ, ഹജ്ജ് ഓരോരോ കൊല്ലം ഹജ്ജ് ചെയ്താൽ പിന്നെ സലാം അന്ന് പെറ്റ കുട്ടിനെ പോലെ ആയിത്തീരും, അത്രയും പരിശുദ്ധനായിത്തീരും എന്നൊക്കെണ്ടല്ലോ. അന്ന് പെറ്റ കുട്ടിനെ പോലെയാണ് ഹജ്ജ് ചെയ്താൽ എല്ലാ പാപം പൊറുക്കുന്ന അബൂഹുറൈറ തന്നെ പറഞ്ഞിരിക്കണേ. പറഞ്ഞിരിക്കണം. എന്താ പറയാൻ കാരണം എന്നറിയോ? അതിനും കാരണമുണ്ട്. ഈ കള്ളന്മാർ എന്ത് ചെയ്യുകയാണെങ്കിലും, കള്ള വഞ്ചകൻ വന്നിട്ട് നമ്മൾക്ക് ഒരു ഗ്ലാസ് ചായ പിടിച്ചു വന്നാൽ അതിൽ രണ്ട് ചായ പറ്റിക്കലുണ്ടാവും. ഒരു വഞ്ചകനാണെങ്കിൽ, ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, ഒരു സംസ്കാരം കാണിച്ചില്ല. ഒരു വഞ്ചകനോ കള്ളനോ ആണ് നമ്മളെ സൽക്കരിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാൻ അതിന്റെ പിന്നിൽ എന്തുണ്ട് എന്നതുപോലെ ഇയാൾ ഹജ്ജിനെ പറ്റി പിന്നെ പുണ്യം പറഞ്ഞ കാരണം മൻ ഹജ്ജ പല മിർഫത്ത് പല മിർസക്ക് ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ തന്നെ ശുദ്ധിയായിട്ടുണ്ട് വരുന്ന അബൂഹുറൈറ പറഞ്ഞ ഹദീസുണ്ട്. ഇസ്ലാംകാര്യം അഞ്ചെണ്ണം പറഞ്ഞപ്പോ അവിടുന്ന് ഹജ്ജ് കട്ട അബൂഹുറൈറ പിന്നെ ഹജ്ജിന്റെ പുണ്യങ്ങളോട് പുണ്യം പറയലായി. എന്താ കാരണം? മുആവിയ വാണിയും കൊടുത്തു. അപ്പഴേ എന്റെ ആ കളി ഇവിടെ പറ്റൂലോ കേട്ടോ. നമ്മളെ ഹജ്ജിമ തൊടാൻ പോണ്ട, നമ്മൾക്ക് ആകെയുള്ള വരുമാനാണത്. ആ നമ്മളെ ഹജ്ജാജികൾ ഇവിടെ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഹജ്ജ് ചെയ്തിട്ട് വേണം നമ്മൾക്കിവിടെ നിലനിൽക്കാൻ. അതുകൊണ്ട് എനക്ക് ഹജ്ജ് പറയാൻ കുറച്ച് മടിയുണ്ടല്ലേ, വേഗം ഹജ്ജിന്റെ പ്രചരണം ആരംഭിച്ചോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പള്ളിയിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, മൻ ഹജ്ജ ഒരുത്തൻ ഹജ്ജ് ചെയ്താൽ അന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ അത് പ്രസിയടി ചെയ്യണം, ഒരു ദോഷം പിന്നെ അവന്റെ ദേഹത്തുണ്ടാവില്ല, അവന്റെ റെക്കോർഡുണ്ട്, അത്ര ശുദ്ധി ചെയ്യുന്നു. പിന്നെ നോണങ്ങട്ട് അടിച്ചു വിട്ടു രണ്ടാം ഹജ്ജും മൂന്നാം ഹജ്ജും, രണ്ടും ഹജ്ജും മൂന്നും ഒക്കെ ചെയ്ത ആൾക്കാരെ നമ്മുടെ കൂടുതലുണ്ട് കേട്ടോ. അല്ല ഇവിടെ ഉണ്ടെന്നല്ല, കേരളത്തിൽ ധാരാളം ഉണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തവരായിരിക്കും, അവർക്ക് അതിന്റേതായ പ്രതിഫലമുണ്ട് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മേലിൽ രണ്ട് ചെയ്തതിനെ പറ്റി ചിന്തിക്കണ്ട. അതിനേക്കാണ് നല്ല കാര്യം അള്ള പറഞ്ഞിവിടെ വരണ്ട്, അതിനേക്കാണ് നല്ല കാര്യം പറഞ്ഞു വരണ്ട്. അപ്പൊ മൂപ്പര് കൊല്ലും തോറും ഹജ്ജിന് വേണ്ടിയിട്ട് പ്രസംഗിച്ച് മുആവിയാന്റെ വാക്ക് കേട്ടിട്ട്, മുആവിയാന്റെ പ്രേരണ പ്രകാരം ഹജ്ജിന്റെ വരുമാനം കൊണ്ടാണ് അന്നത്തെ നിലനിൽപ്പ് തന്നെ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് കൊണ്ടാണ് മക്കത്തുള്ള ആൾക്കാരുടെ നിലനിൽപ്പ്. അപ്പൊ അത് മുടങ്ങും. ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഹജ്ജ് കെട്ടാൽ പിന്നെ ഹജ്ജിന് അടിയില്ല. അബൂഹുറൈറ പ്ലേറ്റ് മാറ്റി മാറ്റി പറയിപ്പിച്ചു, ഹജ്ജാണ്ട് വർദ്ധിച്ചു. എന്നാലോ ഈ ചെങ്ങായി ഹജ്ജിന് പോവോ? അരെ ഈ അബൂഹുറൈറ ഹജ്ജ് ചെയ്യോ? അതാ രസം. ഇയാൾ എന്ത് കപടനാണെന്നറിയോ? ഇയാൾ ഹജ്ജ് ചെയ്യാൻ പോവില്ല. നബിന്റെ കൂട്ടത്തിൽ ഒരു ഹജ്ജിന് പോയതല്ലാതെ എല്ലാ കൊല്ലും ഹജ്ജിന് ഇങ്ങനെ ആളെ വിട്ടുകൊടുക്കും. മൂപ്പര് ഹജ്ജിന് പോവില്ല. ഇത് ആരെഴുതി? മുഹമ്മദ് ബിൻ സഅദ് അൽ ബസ്രി എന്ന് പറയുന്ന പ്രഗത്ഭനായ അബൂഹുറൈറ പ്രഭൃതിയല്ലാത്ത ഒരു ഹദീസ് പണ്ഡിതൻ അത് എഴുതി വെച്ചിരിക്കുന്നു. തബക്കാത്ത് ബിൻ സഅദ് മൂപ്പര് ഹജ്ജിന് പോവില്ല. കാരണം ചോദിച്ചാൽ പറയും ഉമ്മക്ക് സുഖമില്ലാതെ, ഉമ്മക്ക് സുഖമില്ലാതെ. എറണാകുളത്തേക്ക് സെമിനാറിന് വിളിച്ച മാതിരി ഞാൻ ചികിത്സയിലാണെന്ന് പറഞ്ഞില്ലേ, മർമൊലിയൊക്കെ എന്നപോലെ. ഉമ്മക്ക് സുഖമില്ലയോ? എല്ലാ കൊല്ലും ഉമ്മക്ക് സുഖമില്ലയ്യ. അതുകൊണ്ട് ഹജ്ജിന് പോവില്ല. രണ്ടാം ഹജ്ജിന് മൂപ്പർ പോവില്ല. എല്ലാവരും രണ്ടാം ഹജ്ജിന് പോകുമ്പോണം. ഒക്കെ പോട്ടെ, ഹജ്ജസ്കരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ഹജീസൊക്കെ കെട്ടിപ്പറഞ്ഞ ആള് ആകാശത്ത് കള്ള ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ അബൂഹുറൈറ ഒരൊറ്റ ദിവസം ഹജ്ജ് നിക്കരിച്ചിട്ടോ. ഞാൻ വെറുതെ പറയല്ല, ബുഹാരിയിലും മുസ്ലിമിലും അതാ ഒരൊറ്റ ദിവസം ഈ മനുഷ്യൻ ഹജ്ജ് നിക്കരിച്ചില്ല. അതെങ്ങനെ കിട്ടി? പഠിച്ചവന്റെ ഒരു അനുഗ്രഹം. അബൂഹുറൈറ ഒരു ദിവസമെങ്കിലും തഹജ്ജ് നമസ്കരിച്ചിട്ടില്ല എന്നുള്ള തെളിവൊക്കെ നമ്മൾക്ക് ബുഹാരിയും മുസ്ലിമിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാനിക്ഷേപമാണ്, വലിയൊരു സമ്പാദ്യമാണ്. അത് എങ്ങനെ കിട്ടി? അബൂഹുറൈറയോട് ചോദിച്ചു, അപ്പൊരിങ്ങനെ വേദം പറയാം, തഹജ്ജ് നിക്കരിക്കാൻ വേണ്ടിയിട്ട് വേദം ഇങ്ങനെ ജോറാക്കി പറയുമ്പോ, അപ്പൊ രാത്രി എഴുന്നേറ്റ് കുളിച്ച് പിന്നെ മുതിർത്തിടൊക്കെ വേണല്ലോ, അവിടെ പൈപ്പും സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മൂപ്പര് നിക്കരിക്കുന്ന പരിപാടി ഇല്ല എന്ന് കണ്ടപ്പോ ആരോ ചോദിച്ച്, അല്ല നിങ്ങളുടെ തഹജ്ജുദിന്റെ ബഹുമതിയും പുണ്യമൊക്കെ കെട്ടിട്ടാ ഞങ്ങളൊക്കെ നിസ്കരിക്കണത്, 10 മണിക്ക് തന്നെ അന്ന് ഇറങ്ങി വരും, നേരം മുടക്കുന്നവരുണ്ടാവും തന്നെ കുറച്ചെങ്കിലും നിസ്കരിക്കാൻ പറ്റുമോ? ഇതൊക്കെ മൂപ്പര് പറഞ്ഞു പഠിപ്പിച്ചതാ. അങ്ങനെ ആണുങ്ങള് പുരുഷന്മാർ എഴുന്നേറ്റാൽ സ്ത്രീകള് വെള്ളം കുടിഞ്ഞ് നിലനിൽപ്പിക്കണം, സ്ത്രീകൾ എഴുന്നേറ്റാൽ പുരുഷന്മാരെ വെള്ളം കുടിഞ്ഞ് നിലനിൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് തഹജ്ജുദ് പ്രചാരമാക്കി. പക്ഷെ മൂപ്പര് നിക്കരിക്കൂല. ചോദിച്ചു, നിങ്ങൾ എന്താ തഹജ്ജുദ് നിക്കരിക്കാത്തെന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അമറനി ഖലീലി ഔസാനി ഖലീലി, എന്റെ പുന്നാര നബി എന്നോട് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്താ പുന്നാര നബി പറഞ്ഞത്? എല്ലാ ദിവസവും ഗുഹാസമയത്ത് രണ്ടരക്കൂതന്മാരെ കേട്ടോ, ഗുഹാസമയത്ത് രണ്ടരക്കാത്ത് നിക്കാൻ വേണ്ടി എന്നോട് എന്റെ പുല്ലാരൻ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ചോദ്യക്കാര് ശ്രദ്ധ മാറി, ഗുഹാസമയത്ത് രണ്ടരക്കാത്ത് നിക്കാൻ അങ്ങനെ നിൽക്കാറുണ്ടോ? ആ, അത് എന്റെ പുല്ലാരൻ നബി എന്നോട് പറഞ്ഞതാണ്. ഓ, വലിയ കാര്യമായ നബി, കാര്യമായ പുണ്യം തന്നെ. പിന്നെ എല്ലാ മാസത്തിലും മൂന്ന് നോമ്പ് നോക്കാനും എന്റെ പുന്നാരൻ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് തളർന്നു ചോദ്യക്കാരൻ, തളർന്നു. പിന്നെ പറഞ്ഞു, എല്ലാ ദിവസവും ഇത്രയും നിക്കരിച്ചതിന് ശേഷം അല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല, രാത്രി നിൽക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അത്രേ, ഒരൊറ്റ ദിവസവും ഇനി അങ്ങനെ അല്ലാതെ ഞാൻ ചെയ്യൂല്ല എന്നും അതിന്റെ അവസാനം പറഞ്ഞിട്ട് അയാൾ, അങ്ങനല്ലാതെ ഇനിയും മരിക്കുന്നവരെ നിക്കരിക്കൂല്ല. ഇതിലപ്പുറം മുഖ്യ തെളിവെന്താ നമുക്ക് കിട്ടുന്നത്? ഇന്ന് വരെ ഇത്ര ദഹജ് നിക്കരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റിട്ടില്ല, ഇനി മരിക്കുന്നത് വരെ ഞാൻ എഴുന്നേൽക്കൂല്ല. എന്റെ പുന്നാരൻ എനിക്ക് നേരത്തെ നിക്കരിച്ച് കിടന്നുറങ്ങിക്കൂടെ എന്നോട് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ, ഇതെവിടെ? ബുഖാരി മുസ്ലിം. ബുഖാരി മുസ്ലിം അച്ചടിച്ചു കൊടുത്തു. ഒരു ബുക്കിലല്ല, രണ്ട് ബുക്കിലല്ല, മൂന്ന് ബുക്കിൽ അച്ചടിച്ചു കൊടുത്തു. നോട്ടീസുകൾ പതിനായിരക്കണക്കിലിറക്കി മിണ്ടുന്നുണ്ടാകും. പറഞ്ഞ് നടന്നാ പോരാ, ഇയാണ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ അബൂ ഹുറൈറ ശഹാദത്ത് കെട്ടവൻ, നടത്തിക്കെട്ടവൻ, തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ, അങ്ങനെ എന്തെല്ലാം പറയാണ്ട് നബി കണ്ണുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയാണ്. ഈ അബൂ ഹുറൈറ നബി കണ്ണുകൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. എങ്ങനെ? ബാരല് കണക്കിൽ കുപ്പി. നമ്മളൊക്കെ കള്ളൊന്നും കേട്ടോ, അല്ല, അവർ കുപ്പി കണ്ടിരിക്കണെന്ന് പറയുന്നത് പോയതിന്റെ ശേഷം. അവർ കുപ്പി കണ്ടിരിക്കണ് ശരിക്ക് ശുദ്ധ ചാരായത്തിന്റെ നിറന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. എനിക്ക് വെള്ളം സാധാരണ കുടിക്കണം. പക്ഷെ നബി ബാരല് കണക്കിൽ കള്ളു കുടിച്ചിരുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ കിതാബുദ ഇവിടെ അബൂ ഹുറൈറ പറഞ്ഞത്. മക്കത്തും മദീനത്തൊക്കെ പോയി നോക്കൂ. മുസ്നദ് ഹുമൈലി, ബുഖാരിന്റെ തുണക്കാരൻ, ഒരു ബാരല് ചാക്ക് പോലത്തെ സാധനം അന്നത്തെ, അതിലാണ് കള്ളു കൊണ്ടെന്ന് അവിടെ സൂക്ഷിക്കുക. ഒരു കൊല്ലം കുടിക്കണേ ഞാൻ കണ്ടു, ഒരു കൊല്ലം ഒരു ബാരല് കുടിക്കണേ നമ്മൾ അനുഭവത്തിൽപ്പെട്ട്. പിച്ചത്തെ കൊല്ലം കൊണ്ടുവന്നു. അപ്പൊ നബി പറഞ്ഞു, ഇനി ഏതാനും വേണ്ട, ഒക്കെ പ്രചാരമായി, എല്ലാവരും മാറ്റി എന്റെ പിന്നെ കുടിക്കാച്ചാല്. അഞ്ചാം കൊല്ലം കള്ള് ഹറാമായതാണ്. ഏഴാം കൊല്ലം മുമ്പ് മുസ്ലിമായിട്ട് നബിനെ കാണുന്നത്. അങ്ങനെ ഒരു കൊല്ലം കുടിച്ചു എന്ന് പറയുമ്പോൾ എട്ടാം കൊല്ലമായി. പിന്നെ ഒമ്പതാമത്തെ കൊല്ലം കുടിച്ചു എന്ന് പറയുമ്പോൾ കുറച്ച് ഓവറാവൂലേ, അതുകൊണ്ട് ഒമ്പതാം കൊല്ലം കുടിച്ചില്ല എന്ന്. എട്ടു കൊല്ലം വരെ കുടിച്ചിരുന്നായി. ഇത്തരത്തിൽ നബി മറക്കിരുന്ന ചന്തീപൂര എന്ന് പറഞ്ഞിട്ടാക്കിയാണ്. അറിയ അബൂ ഹുറൈറ, മക്കാരുടെ ആടുകളെ ചില്ലിക്കാശിന് വേണ്ടിയിട്ട് നോക്കാൻ നടക്കലായിരുന്നു മുഹമ്മദിന്റെ പണി എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടാക്കി പ്രസംഗിച്ചു ബുഖാരിയിലാ. മക്കാരുടെ ആടുകളെ, ഖുറൈശി തറവാട്ടാടല്ല, അബ്ദുൽ മുത്തലിബിന്റെ അബൂ താലിബിന്റെ ആടല്ല, മക്കാരുടെ ആടുകളെ തുളിച്ചു കൊണ്ടുപോയിട്ട് ചില്ലിക്കാശ് കിട്ടും. അങ്ങനെ തെണ്ടി നടന്നിട്ട് ജീവിച്ചവനായിരുന്നു മുഹമ്മദ് എന്ന് ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രസംഗിച്ച ജൂതൻ അബൂ ഹുറൈറ. അങ്ങനെയാണ് നബി ആട്ടിടയനാണെന്ന് ലോകത്തൊട്ടാകെ പ്രചാരം. നബി ആട്ടിടയനായിട്ടില്ല, ആയതുകൊണ്ട് അബദ്ധമായിട്ടില്ല, ഉണ്ടായി ആയി അവന്റെ. നബിക്ക് ആടിനെ കിട്ടണ്ടേ? കുടുംബത്തിൽ പിന്നാരാന്റെ ആട്ടിനെ നോക്കുന്ന പണിയൊന്നും നബിക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ നബിനെ താറടിക്കാൻ വേണ്ടി നബി മറക്കിരുന്ന ചന്തേകൂല കള്ളു കുടിച്ചിരുന്നു, അതുപോലെ മക്കാർ ആടിനെ നോക്കാൻ നടക്കുന്നവരെ തിണ്ടിയായിരുന്നു, വെള്ളം കൊണ്ടുകൊടുത്തിട്ട് പോലും ചന്തേകാൻ കൂട്ടാക്കിയില്ല. പിന്നെ അതിനൊക്കെ പറമ ബുഹാരി മുസ്ലിമിന്റെ ഒരു ഹദീസ് പുതിയതായിട്ട് ഞാൻ ഇറക്കുമതി നമ്മൾ ചെയ്തിട്ടുണ്ട്. നബിക്കൊരു പണിയുണ്ട്, ബുഹാരി മുസ്ലിം ആരാണെന്ന് മനസ്സിലാക്കണം. നബിക്ക് ഒരു പണി, ചില്ലറ പണിയൊന്നുമില്ല, ഒമ്പത് ഭാര്യമാരുണ്ട് എന്ന് ആദ്യം അവിടെ എഴുതിച്ചു. ഒമ്പത് ഭാര്യമാർ ഒരവസരത്തിലുണ്ട് എന്ന് എഴുതിച്ചു. അതിന്റെ പുറമെ പത്താമത്തൊരു കീപ്പും, കീപ്പ് എല്ലാവർക്കും അറിയില്ല, ഒരു കീപ്പുണ്ട്. ഈ കീപ്പിന്റെ പേരെന്താ? പേരും അഡ്രസ്സും ഒക്കെ ഫുള്ളായിട്ടാണ് പറഞ്ഞുതരാം. അതെ, സാധാരണ വൈഫ് ഓഫ്, ഡോട്ടർ ഓഫ് ഒക്കെ പറയുള്ളൂ. ഇവിടെ വൈഫ് ഓഫ് ഉണ്ട്, ഡോട്ടർ ഓഫ് ഉണ്ട്, രണ്ടു കൂടിയാ പറഞ്ഞത്. ഉമ്മ ഹറാം ബിന്തി മിൽഹാൻ, മിൽഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രി, വിഭാത്തിന്റെ ഭാര്യ, വൈഫ് ഓഫും ഡോക്ടർ ഓഫും ഇല്ലേ, ആള് മാറണ്ട. ഉമ്മു ഹറാം എന്ന് പറയുന്ന യുവതി, വിഭാത്തിന് സ്വാമിത്തിന്റെ ഭാര്യ, മിൽഹാൻ എന്ന് പറയുന്നതിന്റെ പുത്രിയായ ആ പത്താമത്തെ പെണ്ണിന്റെ വീട്ടിൽ പോകലും അവിടുന്ന് സാപ്പാട് ഉണ്ടാക്കിക്കലും ആ സാപ്പാട് വേറെ നിറയെ തിന്നലും എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് മുടി വാർന്നിരിക്കലും പിന്നെ അവിടെ കിടന്നുറങ്ങലും പതിവായിരുന്നു എന്ന് ബുഹാരി മുസ്ലിം. ഇവരെ നമുക്കൊന്ന് മനസ്സിലാവണല്ലോ. ഇവര് ബുഹാരി മുസ്ലിം നമ്മളെന്റെ മതം നന്നാക്കാൻ വേണ്ടി വന്നവരാണില്ലേ? ഇതൊക്കെ നബിനെ പറ്റി. ഈ ഉമ്മുഹറ പേരടക്കം, ഉമ്മുഹറാം എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാതെ തിന്നാ എന്നിട്ട് അവളെ കൊണ്ട് മുടി വാർന്നിരിക്കുഫിലിഹു, നബിയുടെ തലമുടി വാർന്നുകൊടുക്കുന്ന പണി പതിവായിരുന്നു. എന്നിട്ട് അവിടെ കിടന്നുറങ്ങും, എന്നിട്ട് ഉണരും, പിന്നെയും കിടന്നുറങ്ങും. ഒരു ഒഴിവ് കിട്ടി അവിടെ പോയി കിടക്കും. ഓ, നമ്മുടെ നബിനെ സംബന്ധിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ? ബുഖാരിയിലും മുസ്ലിമിലും. എന്നിട്ട് അത് ശുദ്ധിയായ കിതാബാണെന്ന് പുറത്തു എഴുതിച്ചിരിക്കണം. സഹീഹുൽ ബുഖാരി റസൂലിലേക്ക് ചേർത്ത പരമ്പര മുട്ടിയ പരിശുദ്ധമായ സഹീഹായ ശരിയായ ഹദീസുകളൊക്കെ കൂടി ക്രോഡീകരിച്ച മഹാഗ്രന്ഥമാണ് എന്റേത് എന്ന് അതിന്റെ പുറത്ത് പറഞ്ഞിട്ട് അകത്തും ത്യജിച്ചിരിക്കുന്നു, ലോകം മുഴുവൻ പ്രചാരമാക്കി. എന്നിട്ടപ്പോ പറയാം, ആകെ ഹദീസൊക്കെ എടുത്ത് ചോദിക്കുമ്പോ പറയാം അത് ചില വൈഫായ ഹദീസൊക്കെ അതിനുണ്ടെന്ന് മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? നോണ മുഖത്ത് നോക്കി പറയരുത്, നിങ്ങളല്ല, നിങ്ങളാരുമല്ലോട്ടോ, ഈ പുരോഹിതന്മാരോട് പറയാ, മുഖത്ത് നോക്കി നോണ പറയരുത്. ബുഹാരി ഉണ്ടാക്കി വെച്ച ഹദീസിന്റെ കിതാബിൽ അതിൽ ചില വൈഫായ ഹദീസും ബുഹാരി പറഞ്ഞെന്ന് നോണ പറയരുത്. 600,000 ഹദീസ് ഉള്ളതിൽ നിന്ന് പരിഷ്കരിച്ച് ശുദ്ധീകരിച്ച് 2513 ആക്കിയിട്ട് 15 കൂടി തേക്കാതെ 2513 ഹദീസ് ശുദ്ധി ചെയ്തെടുത്ത് അങ്ങനത്തെ ആ ബുഹാരിന്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ ചില നുണഞ്ഞും ബാക്കിയുണ്ടെന്ന് അയാൾ പറഞ്ഞതാ. ബുദ്ധിയുള്ളവന് പറയാൻ പാടേണ്ടത്? പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ല. അയാളെ ശിഷ്യനാ മുസ്ലിം, ആ 2 നമ്പർ കിതാബാ. ആ 2 നമ്പറുകാരൻ മുസ്ലിമിന്റെ ഉള്ളിൽ എഴുതിച്ചെന്താണെന്നറിയോ? എന്റെ കിതാബിൽ ഇവിടെ ഇജ്മാഅായിട്ട് സമ്മതിച്ച ഹദീസല്ലാതെ ഞാൻ ഇതിൽ എഴുതലില്ല എന്ന് ആ മുസ്ലിം ജൂത പുരോഹിതൻ എഴുതിച്ചിരിക്കണം. മുസ്ലിമിന്റെ ഒത്താടക്ക് എഴുതിച്ചിരിക്കണം. ഇജ്മാഅായിട്ട് ഏകകണ്ഠമായിട്ട് എല്ലാ പണ്ഡിതന്മാരും സമ്മതിച്ച സഹീഹായ ഹദീസല്ലാതെ എന്റെ കിതാബിൽ ഞാൻ എഴുതിയിട്ടില്ല എന്ന് മുസ്ലിം ബുഹാരിയുടെ ശിഷ്യൻ മുസ്ലിം എഴുതി വെച്ചിരിക്കണം. അതിനെക്കാളും മുന്തി കിതാബാണത്രേ ബുഹാരിന്റെ. പറയാണ്ടോ ബുഹാരി അസഹുൽ കുത്തുബി ബാദ കിതാബില്ല സഹീഹുൽ ബുഹാരി. അള്ളാഹുന്റെ കിതാബ് കഴിച്ചാൽ പിന്നെ ലോകത്ത് വെച്ച് ഏറ്റവും മുന്തി കിതാബ് ബുഹാരിയാണെന്നാണ് ബുഹാറയിലുള്ളവരൊക്കെ പറഞ്ഞത്. മക്കത്തും ഈജിപ്തിലുള്ള കുറെ ആൾക്കാരും മുസ്ലിമിന്റെ ആൾക്കാരെന്ത് പറഞ്ഞു? നീസാബുറുള്ള മൂപ്പര് അവിടെ ഉള്ളവരൊക്കെ എന്ത് പറഞ്ഞു? അസഹുൽ കുത്തുബി ബാദ കിതാബില്ല സഹീഹ് മുസ്ലിം എന്നും പറഞ്ഞു. അള്ളാഹുന്റെ കിതാബ് കഴിച്ച ഏറ്റവും മുന്തി കിതാബ് മുസ്ലിമാണെന്ന് ഒരു കൂട്ടം, അള്ളാഹുന്റെ കിതാബ് കഴിച്ച ഏറ്റവും മുന്തി കിതാബ് ബുഹാരിയാണെന്ന് വേറൊരു കൂട്ടം. ഈ 2 കിതാബിലും എഴുതി വെച്ചതാണെങ്കിലോ നബിക്ക് 10-ാമത്തൊരു കീപ്പ് പെണ്ണുണ്ടായിരുന്നു, അവിടെ പോയിട്ട് കിടക്കലും ഉറങ്ങലും മുടി ഇരിക്കലും ഒക്കെ പതിവായിരുന്നു. 2 കിതാബിലുണ്ട്. അപ്പൊ ഇവർ രണ്ടാളും എന്തിനു വന്നാ? ഇവർ രണ്ടാളും ഈ മുസ്ലിം സമുദായത്തിൽ എന്തിനു വേണ്ടി വന്നാണെന്ന് നമ്മൾ ചോദിക്കണം. ഇവരുണ്ടാക്കിയ നിസ്കാരക്കണക്ക് നമ്മൾ പഠിക്കണമെന്നും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നമസ്കാരക്കണക്ക് പഠിക്കാൻ നമ്മൾ കൊഴിവില്ല എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവും? ശരിയാവൂല. നമ്മളാരും പറയണില്ല, പുരോഹിതന്മാർ പറയുന്നുണ്ട്. പുരോഹിതന്മാർ പറയുന്നത് അള്ളാഹു പഠിപ്പിച്ച നിസ്കാര കണക്കുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യമായിട്ടൊന്നുമില്ല. എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? ഇപ്പം ചോദിക്കുന്നത് എവിടെ പറഞ്ഞു? ഇപ്പോഴും കുറാൻ പഠിക്കുന്നില്ല. അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഒരു ലേഖന പരമ്പര ഖണ്ഡന മണ്ണണം ഞാനും കെ പിയും കൂടി നടന്നുകൊണ്ടിരിക്കാം. നുണങ്ങനെ പറയുന്നേ അച്ചടിക്കണ്ട്. എന്റെ 4 ഖുർആന്റെ 4 ലക്കം പഠിക്കുന്നു. 4 ലക്കത്തിലും കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞ നുണ, ഖുർആനിൽ പറഞ്ഞ നുണ 4 ലക്കത്തിൽ അത് എഴുതിയിരിക്കണം. എന്നാ ഇപ്പോഴെങ്കിലും പഠിക്കുന്നുണ്ടോ ഇയാള്? എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ലക്കത്തിൽ ഏപ്രിൽ ലക്കത്തിൽ അൽമനാറിൽ അദ്ദേഹം എഴുതിയിരിക്കണം. കെ പി മുഹമ്മദ് മൗലവി എഴുതിയിരിക്കാം. തെരിക്കത്ത് എന്ന് പറയുന്ന പദം ആ പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനന്തരവാസത്തിന്റെ പൂക്കിനതാണെന്നൊക്കെ കൂടി വ്യാഖ്യാനിച്ചിട്ട് അതുകൊണ്ടാണ് അള്ളാഹു തെരിക്കത്ത് എന്ന് ഉപയോഗിച്ചത്. അങ്ങനത്തെ ഒരു പദം ഖുർആനിലില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, തെരിക്കത്ത് എന്ന് പറയുന്ന ഒരു പദം ഖുർആനിലില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അങ്ങനെ തെരിക്കത്ത് എന്ന് പറഞ്ഞത് എന്ന് കെ പി പറയുന്നു. എവിടെ നോക്കി പറഞ്ഞു? എവിടെ നോക്കി? ഇയാളെ ഖുർആൻ പഠിച്ചോ? ഈ ഖണ്ഡന മണ്ഡനത്തിന്റെ ഈ പോരാട്ടത്തിന്റെ സന്ദർഭത്തിലെങ്കിലും അനന്തരാവകാശ വിഷയത്തിലുള്ള 2 ആയത്തെങ്കിലും പഠിച്ചു? ഇയാള് പഠിച്ചില്ല. ഇതാണ് നമ്മളോരും കൂടെയുള്ള എതിര്. പഠിച്ചില്ല. തെരിക്കത്ത് ഖുർആനിലുണ്ട്, ഖുർആനിൽ തെരിക്കത്തില്ല. തെരിക്കത്ത് എന്ന് പറയുന്ന ആ പദം ഖുർആനിലില്ല. കെ പി പഠിച്ച പള്ളി ദിവസങ്ങളിൽ എല്ലാ മദ്ഹബിന്റെ കിതാബുകളിലുണ്ട്, അതിലുള്ളൂ, ഖുർആനിലില്ല. പറഞ്ഞുകൊണ്ട് വലിയ അബദ്ധം അവിടെ ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും അബദ്ധം അത്രത്തോളം ഉണ്ടായാലും ഇല്ല, ചെറിയൊരു താല്പര്യം ഉണ്ടായാലും അതുകൊണ്ടാണോ എഴുതിയത്. അപ്പൊ ആ ചെറിയ താല്പര്യത്തിന് വേണ്ടി ഖുർആനിൽ ആ പദം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് എഴുതിയാൽ പോരെ? നോക്കില്ല. ഇപ്പോഴും നോക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല, ഇപ്പോഴും പഠിക്കുന്നില്ല. ഖുർആൻ സുന്നത്തിന്റെ ആധികാരികമായിട്ട് ഖുർആൻ സുന്നത്ത് ചലിപ്പിക്കാനുള്ള അർഹതയും കപ്പാസിറ്റിയും അതിന്റെ എല്ലാ തയ്യാറെടുപ്പോടു കൂടി നടക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ മതിയാ ഖുർആൻ സുന്നത്ത് പഠിക്കണ്ടേ? ഇതാണ് ഞാനും അവരും തമ്മിലുള്ള അംഗം. വേറെ ഒരു വർഗ വിരോധമില്ല. ഇപ്പോ ഖുർആനിൽ നിന്ന് നമസ്കാരത്തിന്റെ ഒരു രൂപം കിട്ടുന്നു കിട്ടൂല എന്നുള്ള തർക്കം നോക്ക. നിൽക്കണം എന്ന് പറഞ്ഞ കിട്ടിയില്ലേ? നിൽക്കണം എന്ന് പറഞ്ഞപ്പോ കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. നിന്ന് നമസ്കരിക്കണം. നീ വേറൊന്നും കൂടി കേട്ടോളൂ. രാത്രി നമസ്കാരമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. രാത്രി നമസ്കാരം, രാത്രി നമസ്കാരം തുടങ്ങുമ്പോ തന്നെ എന്താ പറഞ്ഞത്? കുമില്ലയില, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചോളൂന്ന. രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാം. എന്നിട്ടോ ഉറത്തിലിൽ ഖുർആനത്തിർത്തിയില, ഖുർആൻ അങ്ങനെ സാവധാനത്തിൽ വായിച്ച് പാരായണം ചെയ്ത് പോയിക്കോളൂ. ഖുർആൻ സാവധാനത്തിൽ പാരായണം ചെയ്ത് പോവാ. അങ്ങനെ അവസാനം പറഞ്ഞു, ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളത് വായിക്കാം, സൗകര്യമുള്ള ഭാഗം പാരായണം ചെയ്യാം എന്ന് ആ സൂറത്തിൽ തന്നെ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ഖുർആൻ ഓത്ത്, നമസ്കാരത്തിൽ ഖുർആൻ ഓതുക എന്നുള്ളത് അത് ഖുർആനിൽ തന്നെ കിട്ടിയതാ, ഇവിടെ അബൂ ഹുറൈറയുടെ ഹദീസ് കൊണ്ട് കിട്ടിയതല്ല, ഖുർആനിൽ തന്നെ പറഞ്ഞതാ. ഫഖ്റുഹു ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി, അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം നടത്തിക്കോ. വാഖിമി സ്വലാത്ത, അങ്ങനെ നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചു. നിസ്കാരം നിലനിർത്തണം പറയുമ്പോ അഞ്ച് അഞ്ച് എണ്ണട്ടാ, നിലനിർത്തണം അപ്പൊ അഞ്ച് കിട്ടിയല്ലോ, നിലനിർത്തണം പറയുമ്പോൾ ഇങ്ങനെ അഞ്ച് കിട്ടിയാ പത്ത് കിട്ടിക്കൂടെ, നിലനിർത്തണതിന്റെ കോരം പറഞ്ഞുതരാ. അപ്പോ ഖുർആൻ പാരായണം ചെയ്യുക, വാഖിമി സ്വലാത്ത, നമസ്കാരം നിലനിർത്തും ചെയ്യ. അപ്പൊ നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഒതാന്നാപ്പാ പറയണത്, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായുൽ മുങ്കർ, നമസ്കാരം ഫഹ്ഷ നീചവൃത്തികൾ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നൊക്കെ തടയാണ്, നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും നമസ്കാരം തടയ, വേലിയുടെ ഡ്യൂട്ടിയാണ് നമസ്കാരത്തിനുള്ളത്, തടയ പ്രതിരോധം, മരുന്നിന്റെ ഡ്യൂട്ടി തടയ പ്രതിരോധം. അപ്പൊ നീചവൃത്തി വരാൻ പാടില്ല, നിഷിദ്ധമായ കാര്യം വരാൻ പാടില്ല, അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിചയമായിട്ടാണ് നമസ്കാരത്തെ അള്ളാഹു നിശ്ചയിച്ചത്. ഇന്ന സ്വലാത്ത ദൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, ഒരു ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ, അതാണ് ഏറ്റവും പ്രധാനം. അത് ഖുർആൻ എന്നുള്ള അർത്ഥത്തിൽ ദിക്റുല്ലാഹി എന്ന് പറയാറുണ്ട്, ഖുർആനാണ് അവിടെ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹു യാലോ മാത്തസനവ, അപ്പോ തടയ എന്നുള്ള ഈ പരിപാടിയാണ് നമസ്കാരത്തിനുള്ളത്. നമ്മളെന്താ അർത്ഥം വെച്ചത്, പൊറുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അതായത് രാവിലെ സുബ്ഹി നമസ്കരിച്ചാൽ വൈകുന്നേരം വരെ ദുഷ്കൃത്യങ്ങളൊന്നും ചെയ്യാതെ, തെറ്റൊന്നും ചെയ്യാതെ, നീചവൃത്തിയിൽ ഇടപെടാതെ വൈകുന്നേരം വരെ നമ്മളെ സുരക്ഷിതമാക്കി നിർത്താനുള്ള ഒരു പ്രചോദനം ഈ നമസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവണം എന്നപ്പ അല്ല പറഞ്ഞു. നമ്മൾ പറഞ്ഞ പഠിപ്പിച്ചെന്താ, പഠിച്ചതെന്താ, നമ്മളെ പഠിപ്പിച്ചത് എന്ന് പറയാം, സുബ്ഹി നമസ്കരിച്ചാൽ രാത്രി കട്ടതും വ്യഭിചരിച്ചതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പുറത്തു കിട്ടിയതാ നമ്മൾ പഠിച്ചത് അല്ലെ. എല്ലാരും പഠിക്കണം അങ്ങനെ. വൈകുന്നേരം ദുഹ്റ് വരെ ദുഹ്റക്ക് നിക്കരിച്ചാൽ ദുഹ്റ് വരെ കള്ളക്കണക്കും നോണി ഫിത്തിനിയൊക്കെ പറഞ്ഞുണ്ടാക്കിയൊക്കെ ദുഹ്റ് നിക്കാരം കൊണ്ട് അതും പുറത്ത്, അസ്രംകരിച്ച അതുവരെയുള്ള കുറച്ച്, മരുമുക്കരിച്ച അതുവരെ, നമ്മളൊക്കെ ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ടാ അല്ല, ഈ ബാലൻസ് ബാലൻസ് ചെയ്ത് തീർക്കാം. നമ്മളുടെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ബാലൻസ് തീർക്കലാ. അമ്മ പറയണത് എന്താ, അഡ്വാൻസ് ആയിട്ട് ചെയ്തു നോക്കുകയാണെ, ഇനി മേലിൽ ചെയ്തോടത്തോളം ചെയ്തു, ഇനി മേലിൽ അബദ്ധമൊന്നും വരാതിരിക്കാനാണ് നിസ്കരിക്കണമെന്ന് അമ്മ പറയണത്. നമ്മൾ പറഞ്ഞത് എന്താ, ഇവിടുത്തെ ബാലൻസ് ഷീറ്റ് തീർക്കലാ, നമ്മളെ നിസ്കാരം കൊണ്ട് പണിയുന്ന നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടു കൂടി ഒന്നാവോ, രണ്ടു കൂടി ഒന്നല്ല. ഇന്ന സലാത്ത തൽഹാനിൽ ഫഹ്ഷായി എന്ന് പറഞ്ഞ മനസ്സിലാക്കണം. ഇന്നൽ ഹസനാത്തി യുദ്ധിബല സയ്യാത്ത് എന്ന് രണ്ടാമത്തെ ഒരു പ്രയോഗമുണ്ട്. യഗ്ഫിറു എന്നൊരൊറ്റ സ്ഥലത്ത് നമസ്കാരത്തെപ്പറ്റി അന്ന് പറഞ്ഞിട്ടില്ല. നമസ്കാരത്തെപ്പറ്റി എവിടെയെങ്കിലും പാപം പൊറുക്കുക എന്നുള്ള പ്രയോഗം ഖുർആനിലില്ല. ഇതിങ്ങനൊക്കെ പറയണമെങ്കിൽ കുറെ കാലം അധ്വാനിച്ചിരുന്ന് പഠിച്ചെങ്കിൽ ഇത് പറയാൻ കഴിയുള്ളൂ. ഇത് പറയാൻ പണിയൊന്നുമില്ല. നിങ്ങളാരും തൽക്കാരനെ പിടിച്ചില്ല എന്ന് പറയും, ഒരുപക്ഷെ സ്നേഹം കൊണ്ടോ അല്ലെ പാവം വിചാരിച്ചിട്ടോ. പക്ഷെ ആയിരക്കണക്കിൽ പണ്ഡിതന്മാരിവിടെ കേരളത്തിലുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഞാനൊരു നുണ ഇവിടെ നിന്ന് പറഞ്ഞു പോയാൽ ഖുർആനിൽ അതില്ല ഇതില്ല മനസ്സിനുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയാൽ എന്നെ വിടൂല, അവര് വിടുവോ? നിങ്ങൾ ഇവിടെ നിന്ന് വണ്ടൂർ നിന്ന് തന്നെ വിട്ടുന്ന് വരാ, പക്ഷെ കേരളത്തിൽ നിന്നെ വിടൂല. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് നമസ്കാരം കൊണ്ട് ദോഷം പൊറുക്കും, മഗ്ഫിറത്തുണ്ടാകും, ഉഫ്റാനുണ്ടാവും, തക്ഫീർ ഉണ്ടാവും എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. എന്നാലോ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തോ, സക്കാത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് മഗ്ഫിറത്തുണ്ടാവുന്ന അഞ്ച് സ്ഥലത്ത് കാണിച്ച, അഞ്ച് സ്ഥലത്ത് കാണിച്ച, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു, അഞ്ച് സ്ഥലത്ത് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. നമസ്കാരത്തെ പറ്റി പറഞ്ഞ ഒരൊറ്റ സ്ഥലത്ത് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ദോഷം മറക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വരാതിരിക്കാനുള്ള ഒരു വേലിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ മരുന്നിന്റെ ഡ്യൂട്ടിയാണ് നമസ്കാരത്തിനുള്ളത്. അവിടെ നിന്ന് നമ്മൾ വേറെ ഒന്നും മനസ്സിലാക്കണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ ശക്തി ആർജിക്കലാണ് നമസ്കാരം കൊണ്ടെങ്കിൽ അത് ഒരു നേരം കഥാവായി പോയാൽ പിന്നെ ചെയ്യുന്നുള്ളതാണ്. ഇന്നലെ മരുന്ന് വയ്ക്കാൻ കഴിഞ്ഞില്ല, ഇന്നലെ മിന്നാന്നും കഴിഞ്ഞില്ല, ഇന്നാണത് ഓർമ്മ. അത് മരുന്ന് കുത്തി ഒട്ടാകെ എടുത്താണ് പെന്താ അത് പറ്റില്ല. ഇന്ന് ഇന്നക്കൽക്ക് വേണ്ട മരുന്നേ പിന്നെ കഴിക്കണ്ടുള്ളൂ. ഇന്നലെ കഴിക്കാൻ കഴിഞ്ഞാൽ മിഞ്ഞാന്നും കഴിക്കാൻ കഴിഞ്ഞാൽ അന്നത്തെ പനിയും തലവേദന ഒക്കെ ഉണ്ടായി, അതാണ് പോയി. ഇനിയിപ്പോ ഇന്ന് കഴിക്കും, ഇന്നലത്തെയും മിഞ്ഞാന്തെയും മരുന്നും കുപ്പി ഒക്കെ കൂടി ആ ഡോസ് ഒന്നാകാണ്ട് കയറ്റാൻ പാടില്ല. ഇന്നത്തെ ആവശ്യത്തിന് ഇന്നത്തെ മരുന്ന് കഴിക്കുക, ഇനി നാളെ മറന്നാൽ രണ്ടും കൂടി മറ്റന്നാ കഴിക്കല്ല, നാളെ മറക്കാതെ കഴിക്കാം, മറന്നു വാങ്ങി പോട്ടെ. ഇപ്പൊ എന്ത് ചെയ്യാനാ, ഇനി വേറെ മരുന്ന് വേറെ എന്തെങ്കിലും മാറ്റേണ്ടി വരും ചിലപ്പോ. എന്നല്ലാണ്ട് ഈ കഴിക്കുന്ന ഇറട്ടി കഴിച്ചിട്ട് കാര്യമില്ല. ഒരു കൊല്ലം വേലിയെട്ടാൻ മറന്നു, വേലിയെട്ടാൻ മറന്നു, കൃഷിക്ക് വേലിയെട്ടാൻ മറന്നു, അങ്ങനെ കൃഷിയൊക്കെ നാശവും ചെയ്ത്. പിറ്റത്തെ കൊല്ലം കഴിഞ്ഞുള്ള ഏതായിരുന്നാലും വേലി കെട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇക്കൊല്ലം നമ്മുടെ പാടത്ത് ഈ രണ്ട് വേലി അവിടെ കെട്ടിയിട്ടല്ലേ കാര്യം. ഇരട്ട വേലി കണ്ടൊരു കാര്യമില്ല, ഒരു വേലി ഇനി എന്തും വേണ്ടുള്ളൂ, ഇരട്ട വേലി കെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ വേലി എങ്ങനെ കൃഷിക്ക് സംരക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ ആരോഗ്യത്തിന് മരുന്ന് എങ്ങനെ സംരക്ഷണം നൽകുന്നു, അതുപോലത്തെ ഒരു പണിയാണ് നമസ്കാരം. നമസ്കരിച്ചത് കൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടില്ല, നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകം തരാന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടില്ല. അസരായിപ്പോയി, ഇപ്പൊ സുഖമായില്ലേ. നിസ്കരിച്ചുകൊണ്ട് സ്വർഗവുമില്ല, നിസ്കരിക്കാത്തതുകൊണ്ട് നരകവുമില്ല എന്ന് ഖുർആൻ തെളിവായാൽ പിന്നെ എന്തിനാ നിസ്കരിക്കണേന്നാ പിന്നത്തെ ചോദ്യം. പിന്നത്തെ ചോദ്യം എന്തിനാ നിസ്കരിക്കണെന്നാ ആയില്ല, അങ്ങനെ ചോദിക്കാനായില്ല. നമസ്കരിച്ചതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോറ്റതുകൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നോമ്പ് ഉപേക്ഷിച്ചാൽ നരകം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. ഹജ്ജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. അപ്പോ എന്ത് ചെയ്താലും സ്വർഗമില്ല നരകമില്ല ഒന്നുമില്ല. അല്ല, സകാത്ത് കൊടുത്താൽ സ്വർഗം തരാന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കണേ. സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നരകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കണേ. അള്ളാഹ്ക്ക് ബോധമുണ്ട്, വിവരമുണ്ട്, നമ്മൾക്കാണല്ലോ ബോധമില്ല വിവരമില്ല. അള്ളാഹു ബോധപൂർവം പറഞ്ഞു സകാത്ത് കൊടുത്തവന് സ്വർഗം 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 എന്ന് അഞ്ചോട്ടം പറഞ്ഞിരിക്കണം. ഒരിക്കലല്ല, കൊടുക്കാത്തവന് നരകം കൊടുക്കുന്നു മാത്രമല്ല അവൻ മതനിഷേധിയാണെന്ന് കൂടി പറഞ്ഞേക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ മതനിഷേധിയാണ്, നിസ്കരിക്കാനാലോ ഇരട്ടി ശിക്ഷി. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കാതിരിക്കാൻ നല്ല കേട്ടോ, സത്യം പറഞ്ഞാരാ, സത്യമാണത്. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചാൽ രണ്ട് വങ്കുറ്റായി. സക്കാത്ത് കൊടുക്കാത്തൊരു വങ്കുറ്റം, നിസ്കരിച്ചൊരു വങ്കുറ്റം. നിസ്കരിക്കുന്നത് വങ്കുറ്റാണ് സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുമ്പോ. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുന്നത് വങ്കുറ്റാണ്. തീരെ ഒരാൾ സക്കാത്തും കൊടുക്കണില്ല നിസ്കരിക്കണില്ല എന്നാലോ? എന്നാൽ ഒന്നരയായുള്ളൂ, ഒന്നരയില്ല. ഒരു വങ്കുറ്റുമായി ഒരു ചെറിയ കുറ്റുമായി സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ച രണ്ട് വങ്കുറ്റായി എന്നാ ഖുർആൻ പറയണത്. എന്റെ കണക്കല്ല, എന്റെ ഇജ്തിഹാദുമല്ല. ഫവയലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിന്റെ ലക്ഷ്യം സക്കാത്ത് പോലെയുള്ള നന്മകൾ പ്രേരിപ്പിക്കലാണ്, തിന്മകൾ തടയലാണ്. അങ്ങനത്തെ നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നില്ല എങ്കിൽ അവന് വങ്കുറ്റമാണ്, നരകത്തിലിടും തീർച്ചയാണ്. നിസ്കരിക്കാത്തതിന്റെ പേര് സക്കാത്ത് കൊടുക്കാൻ ഒരാൾക്കില്ല, നിസ്കരിക്കില്ലെങ്കിൽ നിസ്കാരത്തിന്റെ പേരിൽ മാത്രം സ്വർഗത്തിലിടൂല. വഞ്ചനാ നിസ്കാരത്തിന് നരകം നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ നമസ്കാരം, നമസ്കാരത്തിന്റെ പദവി ഇവിടെ വന്നിട്ട് എന്റെ ശരിക്ക് ക്രമത്തെ സംബന്ധിച്ച് നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. പദവിയെ സംബന്ധിച്ച് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ പണ്ഡിതന്മാർക്ക് അയച്ചു കൊടുത്ത രജിസ്റ്റർ കത്തിൽ, ക്ഷണക്കത്തിൽ പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ചതാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അത് നോട്ടീസുകളൊക്കെ പലരും വായിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വായിച്ചല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പലർക്കും തെറ്റിദ്ധാരണ വേണ്ട. അപ്പൊ നമസ്കരിച്ചില്ലെങ്കിൽ സ്വർഗം, നമസ്കരിച്ചാൽ സ്വർഗം കിട്ടൂല, നമസ്കരിച്ചില്ലെങ്കിൽ നരകം കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നേരിട്ടിട്ട് കാരണമല്ല എന്ന് പറഞ്ഞു. പറഞ്ഞൊരു ഉദ്ദേശം മനസ്സിലായ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമസ്കാരത്തിന്റെ നമസ്കാരകർമ്മം അനുഷ്ഠിക്കലും അതിന്റെ അഭാവവും നേരിട്ട് കാരണമല്ല. വെറും നിസ്കരിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നരകത്തിൽ പോകില്ല, വെറും നിസ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലും പോകില്ല. നമസ്കാരത്തിന്റെ കൂടെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. അതുപോലെ നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ വേറെയും കുരുത്തക്കണം തീരും ചെയ്യണം, നേരെ നരകത്തിലെത്തുള്ളൂ. അപ്പൊ ഈ നമസ്കാരം അതിന്റെ പോഷകങ്ങളാന്ന് വിചാരിച്ചാൽ മതി. നേർക്ക് നേരെ അതിന്റെ കാരണമല്ല, കാരണം അത് മാർഗമാണെന്നാ ഖുർആൻ പറയുന്നത്. അത് മനസ്സിലാവാൻ വേറെ രൂപത്തിലൂടെ മനസ്സിലാക്കാം. നമസ്കാരം ഫർളോ, നമസ്കാരം ഫർളോ, ഫർള് എന്ന് പറയുന്നത് നമസ്കാരം എല്ലാവരും ഫർള് എന്ന് പറയുന്നുണ്ട്. ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ശരിയോ തെറ്റോ എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ ക്ഷണക്കത്തിൽ, വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം. ഫർളാക്കപ്പെട്ട നമസ്കാരം, ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല, വായിക്കലുമില്ല, അതന്നെ കേൾക്കരുത്. ഫർളാക്കപ്പെട്ട നമസ്കാരം, ഫർളാക്കപ്പെട്ട നമസ്കാരം എല്ലാവരും പഠിക്കും വായിക്കും ഒക്കെ അങ്ങനെയുള്ളൂ, അല്ലാത്തൊരു ഭാഷ നമ്മൾക്കറിയില്ല. ഈ പ്രയോഗം എങ്ങനെ കിട്ടി? ആമീന്റെ കാര്യം പറഞ്ഞ മാതിരി ആമീന് ലോകത്തുള്ളവർക്കൊക്കെ അറിയാം, പക്ഷെ കുറവില്ല. എന്നതുപോലെ ഈ ഫർളാക്കപ്പെട്ട നിസ്കാരം എവിടുന്ന് കിട്ടി? എന്താ പറഞ്ഞോണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരം എന്ന് പറഞ്ഞോണ്ട് എന്താ അബദ്ധം? അബദ്ധമുണ്ട്, അബദ്ധമെന്നോ, ചില്ലർ അബദ്ധേ ഉള്ളൂ. ഫർളാക്കപ്പെട്ട നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ അബദ്ധം? ഖുർആനിലതുണ്ടോ ഇല്ല? അബദ്ധം ആദ്യം റിസൾട്ട് ആദ്യം പറഞ്ഞു പോയതാട്ടോ. ഫർളാക്കപ്പെട്ട നിസ്കാരം ഖുർആനിലുണ്ടോ ഇല്ല എന്നുള്ള ആദ്യം പഠിക്കണമല്ലോ. ഖുർആനിലതില്ല, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഖുർആനിൽ ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നുള്ള പ്രയോഗം ഖുർആനിലില്ല. സക്കാത്തിനെ സംബന്ധിച്ചോ നമസ്കാരം സക്കാത്ത് എണ്ണയും തുണയായിട്ട് പറയാറുള്ളതാണ്. സക്കാത്തിനെ സംബന്ധിച്ച് ഫറളാക്കപ്പെട്ടു എന്ന് ഖുർആനുണ്ടോ? ഉണ്ട്. തല കുലുക്കി പറയാം, അത് ഖുർആനുണ്ട്. എന്ന് തുടങ്ങുന്ന സൂക്തം സൂറത്ത് തൗബയിൽ സക്കാത്ത് ഇന്നെ വകുപ്പിലേക്കൊക്കെ കൊടുക്കണം, അഗതികൾക്ക് ദരിദ്രർക്ക് എന്നൊക്കെ പറഞ്ഞ് പറ്റി പലപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറയലില്ല എന്നാണ് അതിന്റെ ധ്വനി. നിസ്കാരത്തെ പറ്റി ധാരാളം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഫരീദത്തെ ബിനല്ലാഹി എന്ന് പറയാറില്ല. ഈ സക്കാത്തിനെ സംബന്ധിച്ച് ഞാനാണ് അതിന്റെ വകുപ്പുകളൊക്കെ ഇപ്പൊ പറഞ്ഞത്. സക്കാത്ത് കണക്ക് പ്രകാരം ഈ വകുപ്പിലൊക്കെ കൊടുക്കണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് വെറും പറച്ചിലല്ല, നിസ്കാരത്തെ പറ്റി പറഞ്ഞ മാതിരിയല്ല. ഫരീദത്തെ ബിനല്ലാഹി, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫർളായ കാര്യമാണ് അതിട്ടോ ഈ സക്കാത്ത് കൊടുക്കൽ. വല്ലാഹു അലീമുൽ ഹക്കീം. അത് ഏതാണ് ഫർളാക്കേണ്ടത്, ഏതാണ് വുജൂബാക്കേണ്ടത്, ഏതാണ് സുന്നത്താക്കേണ്ടത്, അത് അള്ളാഹുവിന് അറിയാം. അതിന്റെ തത്വദീക്ഷ അതിനെ സംബന്ധിച്ചുള്ള അഗാധമായ അറിവ്, ഫരീദത്ത് ഏതാണ് ഫരീദത്ത് അല്ലാത്തതാണെന്നൊക്കെ പറയാനുള്ള അറിവും തന്നേടവും എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഫരീദത്ത് മിൻ അല്ലാഹി അവിടെ മാത്രം പറഞ്ഞപ്പോ നമസ്കാരത്തെ സംബന്ധിച്ച് ഒറ്റ സ്ഥലത്തും ഫരീദത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഫർളാന്ന് പറഞ്ഞു, ഫർള് എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന ഈ മൂന്നക്ഷരം കൂടിയിട്ടുള്ള ഒരു ധാതു ഒരു രൂപഭേദം ഖുർആനിൽ കാണൂല. നമസ്കാരത്തെ സംബന്ധിച്ച് കാണൂല, ഒരു സ്ഥലത്തും കാണൂല. നമസ്കരിക്കേണ്ടതാണ്. അപ്പോഴേക്ക് കളം ചാടുന്നെന്താ, ചാടാൻ പാടില്ല. അപ്പൊ ഫർളല്ലാതെ നമസ്കാരം ഖുർആനിൽ ഫർളാക്കപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞിട്ടില്ല എന്ന് കിട്ടണം. കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടണം. ഖുർആൻ പഠിക്കണം, വായിക്കണം. നിങ്ങളെല്ലാരും പോയിട്ട് ഇപ്പോ ഖുർആനായിട്ട് നടക്കണം എന്നല്ല ഈ പറയുന്നത്. പണ്ഡിതന്മാരോട് പറയാം, പുരോഹിതന്മാരോട് പറയാം, ഖുർആൻ പഠിച്ച് പറഞ്ഞു കൊടുക്കുക. ഫർളാക്കപ്പെട്ട നിസ്കാരം, ഫർളാക്കപ്പെട്ട നിസ്കാരം ഇങ്ങനെ സാധാരണ പറയുന്നുണ്ടല്ലേ. ഇവിടെ നോക്കിയിട്ടാ ഈ പറയണത്, അള്ളാന്റെ ഖുർആനിലുണ്ടോ ഫർളാക്കപ്പെട്ട നിസ്കാരം? ഫർളാക്കപ്പെട്ട സക്കാത്തുന്നുണ്ട്, ഫർളാക്കപ്പെട്ട അനന്തരാവകാശമുണ്ട്. വേറെ കുട്ടികളുടെ സ്വത്തൊക്കെ അതിഫർളായ അനന്തരാവകാശം അവിടെയും പറഞ്ഞു. ഫരീദത്തെ മിനല്ലാഹി, ഫരീദത്തെ മിനല്ലാഹി, ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ എന്ന് അവിടെയും പറഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആന്റെ സാഹിത്യം, ആ പരസ്പര ഘടനി, ആ ബന്ധമൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഈ അനന്തരാവകാശം പറഞ്ഞു കൊടുത്തും വന്ന് പറഞ്ഞു ഫരീദത്തെ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഫർളാക്കപ്പെട്ട അവകാശക്രമമാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് വിരിച്ചതിന് ശേഷം പിന്നെ അവിടെ പറഞ്ഞത് എന്താ, അലീമുൻ ഹക്കീം, തന്റെ ഇടത്തോടും വിവരത്തോടും കൂടി പറയാന്ന് പറഞ്ഞ അതേ പദ വിശേഷണം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോ വ്യത്യസ്തം, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു മുമ്പേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് തന്റെ ഇടത്തോടുകൂടിയും യുക്തിപൂർവ്വം പറയുന്ന ആളാണ് മുമ്പെന്നെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് തന്നെ ഈ ഫർളാക്കി കൊടുത്ത് അത് തന്റെ ഇടത്തോടുകൂടിയും വിവരത്തോടുകൂടിയാണ് ഫർളാക്കല്, അത് മുമ്പേ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് സൂറത്ത് തോബയിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ സൂറത്ത് നിസായിലതാ ഞാൻ ഇപ്പോഴും ഒന്ന് ഫർളാക്കുന്നു. എന്ത്? അനന്തരാവകാശ നിയമങ്ങൾ അതനുസരിച്ചുള്ള വിഹിതങ്ങൾ കൊടുക്കൽ ഫർളാണ്, അത് സുന്നത്തല്ല, ഐച്ഛികല്ല, വുജൂബല്ല, ഫർളാണ്. നിസ്കാരം ഫർളല്ല, അങ്ങനെ വരട്ടെ. അപ്പൊ ഖുർആനിൽ ഫരീദത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു, എത്ര സ്ഥലത്ത് പറഞ്ഞു ഫരീദത്ത് എന്ന് ഖുർആനിൽ? നോമ്പിനെ പറ്റി ഫരീദത്ത് എന്ന് പറഞ്ഞില്ല, നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല, ഹജ്ജിനെ പറ്റി പറഞ്ഞില്ല. ഫരീദത്ത് എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഒക്കെ പഠിക്കട്ടെ, കെ കെ സുല്ലമിക്ക് മനസ്സിലാവണില്ല, എത്ര മനസ്സിലാക്കണമൊക്കെ കൊണ്ടായിട്ട് ഇനിയിപ്പോ സാധാരണക്കാരെടുത്തുനിന്ന് പ്രിൻസിപ്പാൾ അങ്ങോട്ട് പഠിക്കേണ്ടി വരും, അതപ്പോ ഗതികേടുണ്ടായിട്ടില്ല. ഈ പറഞ്ഞതൊന്നും മനസ്സിലാവണില്ല എന്നാ, മനസ്സിലായിക്കോട്ടെ, ഇതൊക്കെ ചെന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞുകൊടുക്കന്നെ. ഫരീദത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു ഖുർആനിൽ? എത്ര സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് ചോദിക്കല്ലോ, ശ്രദ്ധയപ്പെടാൻ വേണ്ടി പറയാം. അപ്പൊ ഫരീദത്തെ മിനല്ലാഹി എന്ന് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഫരീദത്തെ മിനല്ലാഹി എന്നല്ല പറഞ്ഞു, നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞില്ല, അനന്തരാവകാശത്തെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ഫരീദത്തെ മിനല്ലാഹി എന്ന് പറഞ്ഞു, അപ്പോഴും നോബിനെ പറ്റി പറഞ്ഞിട്ടില്ല. മൂന്നാമതായിട്ട് സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീകൾക്ക് മഹർ മൂല്യമുണ്ടല്ലോ, വിവാഹമൂല്യം, അതും ഫരീദത്തായിട്ട് കൊടുക്കണം. അതിന് വിട്ടുവീഴ്ച തർക്കം താറോതൊന്നും വേണ്ട, അവറ്റന്റെ ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു അവകാശമാണ്, അത് ഫരീദത്തായിട്ട് തന്നെ കൊടുത്തേക്കണമെന്ന് അവിടെയും പറഞ്ഞു. അത് അലിന്നാമ ഫർളനാലിഹിം, സത്യവിശ്വാസികളുടെ മേൽ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട മൂല്യം, വിവാഹമൂല്യം, അത് ഫർളാക്കിയിരിക്കുന്നു എന്ന് എനിക്കറിയാം എന്ന് അള്ളാഹു എടുത്തു പറയുന്നു. മറ്റു സൂറത്തിൽ എടുത്തു പറയാ പിന്നെ ചെയ്യുന്നത്, എന്തിനത്? അത് ഗൗരവമുള്ളതാണ്, ജക്കാത്ത് ഗൗരവമുള്ളതാണ്, അനന്തരവാസം ഗൗരവമുള്ളതാണ്. ഈ മൂന്നും ഫറളാക്കിയപ്പോ നമ്മുടെ മൂന്ന് ഫറള് വേറെ പഠിച്ചത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഫറളാന്നാ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളുടെ പാഠം തലതിരിയുണ്ടെന്നിപ്പോ മനസ്സിലായില്ലേ? അള്ളാഹ് നിസ്കാരോ നോമ്പോ ഹജ്ജോ ഫറളാണെന്ന് പറഞ്ഞിട്ടില്ല. ജക്കാത്ത്, അനന്തരാവകാശം, മഹർ ഫറളാണെന്നുള്ള പറഞ്ഞു, അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനി വേറെ ഒരു കുറ്റം, ഒരു നിർബന്ധം ലോകത്തല്ല, അത് വേറെ കാര്യം. ഈ ഫറള് എന്ന് പറഞ്ഞെങ്കിലേ കാര്യം നിർബന്ധമുള്ളൂ എന്ന് വിചാരിക്കരുത്. നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്. നമ്മൾക്ക് തിരിയുന്ന ഭാഷയിൽ അതിനൊരു പദം പറയാം, എന്താ? വുജൂബ്. വുജൂബ് നമുക്ക് സാധാരണ മനസ്സിലാവുന്ന ഒരു ഭാഷ. വുജൂബ് അറബി ഭാഷയിൽ വുജൂബ് എന്നാ ഖുർആനിൽ വുജൂബ് എന്നുള്ള പ്രയോഗവും ഇല്ലട്ടോ. നിർബന്ധം എന്നുള്ള അർത്ഥത്തിൽ വുജൂബ് എന്ന് ഖുർആൻ പറയാറില്ല. മഅ്മൂർ എന്ന് പറയാം ഖുർആന്റെ ഭാഷയിൽ. മസ്റൂർ എന്ന് പറയാം, മഅ്മൂർ മസ്റൂർ എന്നൊക്കെ പറയാം. ഏതെങ്കിലാവട്ടെ, നിർബന്ധം എന്നുള്ള ആശയാണെന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ നമസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്. ഫർളിന്ന് ഇത് ഒന്നിനെ സംബന്ധിച്ചും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയാൻ പാടില്ല. പക്ഷെ നമ്മൾക്ക് വേറെ ഒരു പെസക് പറ്റിയിട്ടുണ്ട്. നമ്മളിരുന്നല്ല പെസക് ഇവിടെ നിന്നല്ലോ പറ്റിയത്. 1300 കൊല്ലം മുമ്പ് മുതൽക്ക് തുടങ്ങിയതായ പെസകാക്കൽ നിസ്കാരത്തിന്റെ പേര് പോലും 1300 കൊല്ലം മുമ്പ് മാറ്റിയത് ഇന്ന് വരെ നമ്മൾ മാറ്റിയിട്ടില്ല. മാറ്റിയോ? നമ്മൾക്ക് എന്താ അവിടെ? സുബ്ഹാനസ്കാരം, ദുഹർനസ്കാരം, ദുഹർനസ്കാരം, സുബ്ഹാനസ്കാരം, ദുഹർനസ്കാരം, അസ്റനസ്കാരം, മഗ്രിബ്നസ്കാരം, ഇശാനസ്കാരം, അങ്ങനെ 5 നിസ്കാരം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഈ പേരൊക്കെ ആരുണ്ടാക്കിയതാ? ഈ പേരൊക്കെ ആരുണ്ടാക്കി? സുബ്ഹാനസ്കാരം എന്ന നിസ്കാരം ഖുർആനിലുണ്ട്, ദുഹർനസ്കാരം എന്ന നിസ്കാരം ഖുർആനിലുണ്ട്, അസ്റനസ്കാരം എന്ന നിസ്കാരം ഖുർആനിലുണ്ട്, മഗ്രിബ്നസ്കാരം എന്ന നിസ്കാരം ഖുർആനിലുണ്ട്. ഇല്ല, ഈ നാല് പേരും ഖുർആനിലില്ല. ഇശാനസ്കാരം എന്നുള്ള സലാത്തുൽ ഇശാ എന്നുള്ള പേര് മാത്രം ഖുർആനിൽ കാണാം. അതും പാടില്ല എന്നാക്കി അബൂ ഹുറൈറ. സലാത്തുൽ ഇശാ എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താ പറയേണ്ടത്? സലാത്തുൽ അതമത്ത് എന്ന് പറഞ്ഞോ? ജൂതന്മാരുടെ കിതാബിലൊക്കെ സലാത്തുൽ അതമത്ത് എന്നാണ്. അതുകൊണ്ട് മക്കത്തും മദീനത്തുള്ള ആൾക്കാരൊക്കെ സലാത്തുൽ അതമത്ത്, അതമത്ത്, അതമത്ത് എന്ന് പഠിക്കണം, പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മാവിയുടെ കാലത്ത് പരക്കെ അതമത്ത് എന്ന് പറയും. ബുഖാരി മുസ്ലിമത. അപ്പോ സുബ്ഹി, ദുഹർ, അസ്ര, മഗ്രിബ്, അതമത്ത്, അബൂ ഹുറൈറ പഠിപ്പിച്ച 5 പേരും ഖുർആനിലില്ല. 5 പേരും ഖുർആനിലില്ല. ഒന്ന് മാത്രം മാറ്റിക്കിട്ടി. എങ്ങനെ മാറിയത്? വെറുതെ മാറിയതല്ല. അതമത്ത് എന്ന് കേൾക്കുമ്പോ ഇബ്നു ഉമറിന് ദേഷ്യം പിടിക്കും. ഹലി ഉണ്ടോ? ഹലീഫന്റെ മകൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ മാവിയാന്റെ കാലത്ത് അതമത്ത്, അതമത്ത് എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെ കിതാബിലുള്ളതാണെന്ന് മുമ്പർക്കിച്ചിട്ടുണ്ട്. ഈ അതമത്ത് എന്നുള്ള പേര് ജൂതന്മാർ പറയണതും മുമ്പ് കേട്ടിട്ടുണ്ട്. ജൂതന്മാരുടെ കിതാബിലുള്ളതാണെന്ന് മുമ്പർക്കറിയാം. അപ്പൊ രാത്രി നമസ്കാരത്തിന് അതമത്ത് എന്ന് പേര് പറയുമ്പോഴേക്ക് ഇബ്നു ഉമർ ചാടും, ചാടി പറയും. ആരോട് അതമത്ത് എന്ന് പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ ഇശാന്ന്? സലാത്തുൽ ഇശാ എന്ന് ഖുർആനിൽ പറഞ്ഞ അത് ഒഴിവാക്കിയിട്ട് അതമത്ത് എന്ന് പറയാൻ ആരോട് പറഞ്ഞു? ബഹളം വെച്ചിട്ട് ചുരുക്കത്തിൽ കുറെ ആൾക്കാരത് പഠിച്ചിട്ട് പിന്നീട് സലാത്തുൽ ഇശാ എന്നുള്ളത് പ്രചാരത്തിൽ വന്ന പോലീസ് മക്കളോട് ചോദിച്ചു, ഇബ്നു ഉമറിനോട് ചോദിച്ചു, ആരാണ് ഇപ്പൊ ഈ അതമത്ത് പറഞ്ഞുണ്ടാക്കിയത്? ഖുർആനില് മിമ്പാരി സലാത്തുൽ ഇശാ എന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ പിന്നെ അതമ സലാത്തുൽ അതമത്ത് എന്നുള്ള പേര് ആരാ പറഞ്ഞുണ്ടാക്കിയത് എന്ന് ചോദിച്ചു ഇബ്നു ഉമറിനോട് ഒരിക്കെ. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ആ ഷൈത്താനാ പറഞ്ഞുണ്ടാക്കിയത്. ആര്? അബൂ ഹുറൈറ. അബൂ ഹുറൈറ ആ ഷൈത്താനാണത് പറഞ്ഞുണ്ടാക്കിയത് എന്ന് ഇബ്നു ഉമർ അബൂ ഹുറൈറിനെ സംബന്ധിച്ച് പറഞ്ഞത് മുസന്നഫ് ബിൻ അബി ശൈബയിൽ അത് എഴുതി വെച്ചിരിക്കണം. മുസന്നഫ് ബിൻ അബി ശൈബയിൽ ഏതാണത്? ബുഹാരിന്റെ ഉസ്താദ്, ബുഹാരിന്റെ ഉസ്താദിന്റെ കിതാബിൽ അതുണ്ട്. ബുഹാരി അത് എഴുതിയില്ല. എന്താ ഇതായിരിക്കാൻ കാരണം? കള്ളനാണെന്ന് പുറത്തുവില്ലേ? രണ്ടാളും കള്ളന്മാരാണല്ലോ. അബൂ ഹുറൈറ കള്ളനാ, ബുഹാരി കള്ളനാ. അപ്പൊ അബൂ ഹുറൈറ കെട്ടാൽ ബുഹാരിയും കൂട്ടണം. അപ്പൊ അബൂ ഹുറൈറ ഷൈത്താനാണ്, പിശാചാണ് എന്ന് ഇബ്നു ഉമർ പറഞ്ഞ വാർത്ത ബുഹാരി എഴുതി വെച്ചില്ല. കള്ളത്തരം, കാപ്പടത്തരം. ഏതാരും 5 പേരും മജീദേ? 5 പേരും മജീദിൽ ഇബ്നു ഉമർ ജിഹാദിന് നിന്നത് കൊണ്ടിട്ടല്ലേ ഒരു ഇശാ നിസ്കാരം നിങ്ങൾക്ക് പഠിഞ്ഞത്? ബാക്കി 4 എണ്ണം മാറ്റാൻ 1000 കൊല്ലാട്ടെ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? സലാത്തു സുബ്ഹ്, സലാത്തുൽ ദുഹ്ർ, സലാത്തുൽ അസ്ർ, സലാത്തുൽ മഗ്രിബ് എന്നല്ലാതെ ഇത് 4 പേര് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്താ കാരണം? 1300 കൊല്ലായില്ലേ? എന്താ കാരണം? അബൂ ഹുറൈറയുടെ സ്വാധീനാണ്. പേര് പോലും അയാൾ മാറ്റിപ്പിടിപ്പിച്ചു. എന്നെങ്കിലേ ജൂതന്മാരുടെ നിസ്കാരം അതേ രൂപത്തിൽ നിലനിർത്താൻ കഴിയുള്ളൂ. അതാണ് എന്റെ സൂത്രം. ജൂതന്മാരുടെ നിസ്കാരം, അവരുടെ നിസ്കാരത്തിന്റെ പേര്, അവർ 5 നേരത്തെ നിസ്കാരക്കാരാണ്, അതുകൊണ്ട് നമ്മളും 5 നേരത്തെ നിസ്കാരക്കാരാവണമെന്നും പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ് നിസ്കാരത്തിന്റെ പേരുകൾ. നമസ്കാരത്തിന്റെ പേരുകളിൽ പോലും ജൂതായുസ് എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നമസ്കാരത്തെ സംബന്ധിച്ച് എഴുതി ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പൊ നൃത്തത്തെ സംബന്ധിച്ച് നിസ്കാരത്തിന്റെ രൂപം ഖുർആനിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ മൈലേക്കന്മാർ ചോദിക്കാറുള്ള അങ്ങനെയാണ് നിക്കൽ, എങ്ങനെ റുക്കു, എങ്ങനെ കിട്ടുക, എങ്ങനെ റുക്കു ചെയ്യേണ്ടത്, എങ്ങനെ കിട്ടുക, സുജൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ സുജു ചെയ്യാന്ന് എങ്ങനെ കിട്ടുക. ചില സ്ഥലത്ത് പറഞ്ഞിട്ട് സുജൂ ആദ്യം പിന്നെ റുക്കു പിന്നെ നിർത്തും. അപ്പൊ റുക്കു സുജു ചെയ്ത പിന്നെ റുക്കു ചെയ്യേണ്ടത് നിർത്തണം ചോദിച്ചിട്ട് ഷിഥിനുണ്ടാക്കുന്ന പുരോഹിതന്മാരെ ധാരാളം നമുക്ക് കാണാം. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ ആദ്യത്തിന്റെ നമ്പറൊക്കെ കൂട്ടി ചെയ്തോളൂ എഴുതാൻ സൗകര്യമുള്ള ആൾക്കാർക്ക്. അപ്പൊ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു, അച്ചടക്കത്തോടുകൂടെ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ ഓതാനും പറഞ്ഞു. ഓതാന് സൗകര്യമുള്ളത് ഓതാന്ന് പറഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന സൂക്തങ്ങൾ അത് നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സൂറത്ത് അത് ഫാത്തിഹ. അതിനെ സംബന്ധിച്ച ഖുർആനെ പറഞ്ഞു. അപ്പൊ ഫാത്തിഹ ഓതുന്ന സമ്പ്രദായം അവിടെ ഉണ്ട് നീ ഖുർആൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഫാത്തിഹ തന്നെ ഓതണം എന്നുള്ള നിർബന്ധം ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അബൂ ഹനീഫ പറഞ്ഞെന്താ, ഫാത്തിഹ ഓതണം എന്ന് ഖുർആനിൽ നിന്ന് കിട്ടൂല, ഫാത്തിഹ ഓതിയാൽ നന്നായി നല്ലതുമാണ് ഓതാനുള്ള പ്രേരണ ഖുർആനുണ്ട്, പക്ഷെ അത് തന്നെ നിർബന്ധമാണെന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് അബു ഹനീഫന്റെ വാദം. എന്തായാലും നമ്മൾക്കിപ്പോ ഫാത്തിഹയാണ് ആകെ നമുക്ക് പഠിഞ്ഞത്, എല്ലാവർക്കും അറിയാം ഫാത്തിഹ ഓതിയ പറ്റൂല എന്ന് ആർക്കും തർക്കമില്ലല്ലോ. ഖുർആൻ പറഞ്ഞൊരു സൂചന കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരത്തിന് യാതൊരു തകരാറുമില്ല, മസീഹത്തെ ജാല പോലെ ഒന്നുമില്ല. പിന്നെ റുക്കു ചെയ്യണം, സുജൂദ് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് എങ്ങനെ കിട്ടി എന്ന് അഭിനന്ദ ചോദ്യം. ഏതാണ്ട് ഇപ്പൊ നിർത്തും ഫാത്തിഹയൊക്കെ ഇപ്പൊ നമുക്ക് ശരിയായി. അതൊക്കെ കഴിഞ്ഞ ശേഷം റുക്കു ചെയ്യണമല്ലോ, റുക്കു ചെയ്തിട്ട് പിന്നെ എന്ത് വേണം, സുജൂദ് ചെയ്യണം. എന്നിട്ട് പിന്നെ രണ്ടാമത് എഴുന്നേറ്റിട്ട് അതേ പണി തന്നെ ആവർത്തിക്കുമ്പോൾ പിന്നെ അവസാനം വന്നിട്ട് പിന്നെ ഒരു അത്തഹിയാത്ത് നമുക്ക് ഓതണം. അങ്ങനെയാണ് ഇപ്പൊ പതിവ് അങ്ങനെയാണ്, ഒരു അത്തഹിയാത്ത് ഓതിയിട്ടാണോ നമ്മൾ കരിക്കല്, അത് ഓതണോ ഓതണ്ടേ അതും ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കണം. ഇപ്പോ അവസാന അത്തഹിയാത്ത് ഓതണം എന്ന് പറഞ്ഞോ, ഈ അത്തഹിയാത്ത് എങ്ങനെ ഉണ്ടായി, അത്തഹിയാത്തിൽ എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ അവിടെ വരെ എത്തണം. അപ്പൊ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം, സുജൂദും റുക്കുവും, റുക്കുവും സുജൂദും, ആദ്യം റുക്കു പിന്നെ സുജൂദ്, അതിന് നാല് തെളിവ്. ആദ്യം റുക്കുവാണെന്നും ഇനി രണ്ടാമതാണ് സുജൂദ് എന്നതിനും നാല് തെളിവ് ഖുർആനുണ്ട്. നാല് സ്ഥലത്ത് ആ ക്രമം വിവരിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഒന്ന്, സത്യവിശ്വാസികളെ നിങ്ങൾ റുക്കു ചെയ്യുക, തുടർന്ന് സുജൂദും ചെയ്യുക, രണ്ടുകൂടി ഒപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പൊ റുക്കു ചെയ്യുക, വസ്തുതു സുജൂദും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം സുജൂദ് ചെയ്യാന്ന് അർത്ഥം അല്ല, റുക്കു ചെയ്തിട്ട് അതിന് തടസ്സമെങ്കിലേ പിന്നെ മാറ്റണ്ടുള്ളൂ, തടസ്സമില്ലല്ലോ, ആദ്യം റുക്കു ചെയ്തിട്ട് സുജൂദ് ചെയ്യണം. അപ്പൊ അവിടെ പറഞ്ഞു ഒരു സ്ഥലം 22:77 ഹജ്ജ് സൂറത്തിൽ അള്ളാഹു പറഞ്ഞതാണ് റുക്കുവും സുജൂദും ചെയ്യണം എന്ന് പറഞ്ഞു. അത് എവിടെയെന്ന് പറഞ്ഞു, പിന്നെ അവിടെയൊക്കെ ഉണ്ടാവും കുത്തിത്തിരിപ്പുകൾ, ദുർന്യായങ്ങളും ഓരോരോ ചില ചോദ്യങ്ങളൊക്കെ, കുസൃതി ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരും. എവിടെ റുക്കു ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സില്ല, റുക്കു ചെയ്യണമെന്ന് പറഞ്ഞത് ഒറ്റക്ക് പോയിട്ട് റുക്കു ചെയ്യാം, ഒറ്റക്ക് പോയിട്ട് സുജിച്ച നിസ്കാരത്തിലൊന്നുമില്ല, എന്നാ ഒറ്റക്ക് പോയിട്ട് കരിക്കട്ടെ, ഒറ്റ പോയിട്ട് റുക്കു ചെയ്യട്ടെ, ഒറ്റക്ക് പോയിട്ട് സുജി ഒന്നും ചെയ്യട്ടെ, എന്നിട്ട് നിന്നെ ഒന്ന് നിസ്കരിക്കും ചെയ്യട്ടെ, വെറുതെ തർക്കത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടാക്കിയാണ്. അപ്പൊ നമസ്കരിക്കുമ്പോഴാണ് റുക്കു സുജൂദ് എന്ന് ഖുർആനോട് വേറെ സ്ഥലത്തിന് കിട്ടിയിട്ടുണ്ട്. എവിടെ നീട്ടി ആ കിട്ടാ പറഞ്ഞു. 4:102 അള്ളാഹു പറഞ്ഞു, യുദ്ധവേളയിൽ താവളടിച്ചിരിക്കുന്ന അവസരത്തിൽ നീ അവർക്ക് നമസ്കാരം നിർവഹിച്ചു കൊടുക്കുന്ന അവസരത്തിൽ, സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറയണം, അങ്ങനെ അവിടെ നീ അവർക്ക് നമസ്കാരം പൂർണ്ണ രൂപത്തിൽ നമസ്കരിച്ചു കൊടുക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം, ഫൽതക്കും തായിഫത്തും മാക്ക, നിന്നോടുകൂടെ ഒരു കൂട്ടർ നിന്ന് നിൽക്കട്ടെ, നിന്ന് നിസ്കരിക്കട്ടെ എന്നർത്ഥം. നിൽക്കട്ടെ പറഞ്ഞാൽ വെറുതെ കൊന്തം പറയാനല്ല, ഒരു കൂട്ടർ നിന്റെ കൂടെ, നീ നമസ്കാരം നിർവഹിക്കുമ്പോൾ നിന്റെ കൂടെ ഒരു കൂട്ടർ നിന്ന് നമസ്കരിക്കട്ടെ, എന്നിട്ട് അവർ സുജൂദ്, ഫൈദാ സജദു, അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ എങ്ങനെയാണ് ആ സുജൂദ് ഉണ്ടായത്, അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ എന്നല്ല പറഞ്ഞല്ലോ 4:102. അപ്പൊ നിന്നോടുകൂടെ ഒരു പാർട്ടി വന്നിട്ട് നിസ്കരിക്കട്ടെ, അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ ആ ഒരു പാർട്ടി സ്ഥലമിടുകയും അതുവരെ നിസ്കരിക്കാത്ത മറ്റേ പാർട്ടി വരികയും ചെയ്യട്ടെ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞല്ലോ ഒരു സുജൂദ് അവിടെ. അതെന്ത് സുജൂദാണ്, അതെന്ത് സുജൂദാണ് ചോദ്യം ഒന്നല്ലോ കേട്ടോ. അതിലേക്ക് വരുമ്പോ നമ്മുടെ സമയം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയതാ. ചോദ്യങ്ങൾക്കാണോ നമ്മൾ പലരും വിളിക്കുന്നത്, ആരും വരണില്ലല്ലോ, ഉണ്ടാകുമ്പോ നമുക്ക് വരാ. ചോദ്യമാണ് നമുക്ക് ആവശ്യം, ആര് നിങ്ങൾ സഭയെന്ന് ചോദിക്കലില്ല, പണ്ഡിതന്മാരെ കിട്ടണം ചോദിക്കാം, അതിന് മറുപടി കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ക്രോസ്, എന്നിട്ട് ഖുർആനിലുള്ള ഈ ആയത്തുകളൊക്കെ പുറത്തെയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നബിന്റെ കൂടെ വന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നിസ്കരിക്കാത്ത പാർട്ടി വരട്ടെ എന്ന് പറയുമ്പോ ഈ സുജൂദ് നിസ്കാരത്തിലാണെന്ന് കിട്ടി. എവിടുന്നും കിട്ടണില്ലേ, അവിടുന്ന് കിട്ടിക്കോ. നിസ്കാരത്തിൽ നിന്ന് സുജൂദ് എവിടെ ചെയ്യാന്ന് കിട്ടിയില്ലാന്ന്. ഒരു റക്കാത്ത് അവസാനിക്കുമ്പോഴാ സുജൂദ് എന്ന് കിട്ടി, തുടങ്ങുമ്പോഴാ നിർത്തൊന്നും കിട്ടി. ഇനിയിപ്പോ റുക്കുവി ബാക്കിയുണ്ട്, അതെവിടെ വെക്കാനാ. അല്ല തന്നെ നന്നായിട്ട് ചിന്തിച്ച എത്ര രസമുണ്ട് ഖുർആൻ ചിന്തിക്കാണെന്ന്. നിസ്കാരത്തിന്റെ തുടക്കത്തിലാണ് നിർത്തം കിട്ടി, അവസാനത്തിലാണ് സുജൂദൊന്നും കിട്ടി. അപ്പൊ ഈ റുക്കു ഇനിയിപ്പോ എവിടെ? കളരിയുടെ പുറത്താ. നിന്നെ നടക്ക്, ഇപ്പൊ ഇന്നെ നടക്കുമല്ലേ റുക്കു. സുജൂദിന് മുമ്പ് റുക്കു ചെയ്താണെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു കേട്ടോളൂ. ഓർക്കൊരു വസ്തുതു എന്ന് 22:77 പറഞ്ഞതിന് ശേഷം തറാഹും റുക്കൻ സുജ്ജതൻ 48:29 വേറെയും പറഞ്ഞു. തറാഹും റുക്കൻ സുജ്ജതൻ, നബിയുടെ കൂടെയുള്ള സഹാബികൾ അവരെ നിനക്ക് കാണാം. റുക്കൻ സുജ്ജതൻ, റുക്കു ചെയ്തുകൊണ്ട് അങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നത് കാണാം. സൂറത്ത് ഫത്ഹിൽ 48:29 ആയത്തിൽ ആദ്യം റുക്കു ചെയ്യുന്നു, പിന്നെ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആയത്ത് 2:125 അവർക്ക് വേണ്ടിയാണ് ഈ ബൈത്ത് മക്കത്തെ പള്ളി തയ്യാറാക്കുന്നത്. റുക്കുവും സുജൂദും ചെയ്യാം. നൃത്തം വേണ്ടെന്നല്ല, നൃത്തം ഇവിടെ പറഞ്ഞു. ഇതായിട്ട് തൊട്ടാകത്ത് ഇതേ പ്രശ്നം പറഞ്ഞോട് തന്നെ വേറെ ആകത്ത് ഒന്നിന്റെ വിവരണം മറ്റു സ്ഥലത്ത് വരും, ശ്രദ്ധിച്ചോളൂ. നിൽക്കുന്നവര് പിന്നെ റുക്കു ചെയ്യുന്നവര് പിന്നെ സുജൂദ് ചെയ്യുന്നവര്. അപ്പൊ നൃത്തം റുക്കുഴി സുജൂദ്, നൃത്തം റുക്കുഴി സുജൂദ്. എവിടെ? 22:26 സൂറത്ത് ഹജ്ജ് 22:26 നൃത്തം റുക്കുഴി സുജൂദ്. മൂന്നായില്ലേ നിസ്കരിക്കുന്ന ആൾക്കാരെ പറ്റി റുക്കു ചെയ്യുന്നവർ പിന്നെ സുജൂദ് ചെയ്യുന്നവരെന്ന് അവിടെ വിവരിച്ചത്. റുക്കു ആദ്യം, സുജൂദ് രണ്ടാമത്തത്. ഇത്തരത്തിൽ നാലഞ്ച് സ്ഥലത്ത് ആദ്യം റുക്കുവാണ് പിന്നെ സുജൂദാണെന്ന് ഖുർആൻ വിവരിച്ചു തന്നിരിക്കുന്നു, ആവർത്തിച്ച് വിവരിച്ചെന്നാണ്. ആ സുജൂദ് കഴിഞ്ഞാൽ ഒരു റക്അത്ത് കഴിഞ്ഞെന്നും പറഞ്ഞു. രണ്ടാമത്തെ റക്അത്തും കൂടിയാൽ നിസ്കാരം പൂർത്തിയായി എന്ന് 4:102 അള്ളാഹു പറഞ്ഞു. ഇനിയിപ്പോ എന്താ തിരിയാത്ത്? ഇനി തിരിയാത്ത് ഇപ്പൊ ഈ രണ്ട് റക്അത്ത് കഴിഞ്ഞാൽ അപ്പൊ മൂന്ന് റക്അത്തും 4 റക്അത്തും ഇല്ല എന്നാ പിന്നത്തെ നിമിഷം. അപ്പൊ നിസ്കാരം, അപ്പൊ ഇതിന്റെ ഇടയിൽ പിന്നെ തസ്ബീഹ് ഇടണോ, സുബ്ഹാനല്ലാഹ് ഇടണോ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ സംശയം ഉണ്ടോ? ഒരു സംശയം വേണ്ട. ഈ നിസ്കാരത്തിന്റെ ഈ സമയത്താണ് തസ്ബീഹ് എല്ലാം പറഞ്ഞത്. രാവിലെ വൈകുന്നേരം രാത്രി, രാവിലെ വൈകുന്നേരം രാത്രി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് തസ്ബീഹ് എല്ലാം പറഞ്ഞത്. അത് 19 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നമസ്കാരത്തിലൂടെ തസ്ബീഹാണ്. എന്താണ് ദിക്റുല്ലാഹി? എന്താ ദിക്റുല്ലാഹി? ഖുർആൻ ഓതുക, തസ്ബീഹ് ചൊല്ല, തക്ബീർ ചൊല്ല, റബ്ബക ഫകബ്ബിർ. അല്ലാഹുവിന്റെ ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താ? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ തക്ബീർ ചൊല്ലാൻ വേണ്ടി. വകബ്ബിർഹു തക്ബീറ, നമസ്കാരത്തെ സംബന്ധിച്ച് സൂറത്തിലിറങ്ങിയ മറ്റൊരായത്ത്, വകബ്ബിർഹു തക്ബീറ, അള്ളാഹുവിനെ വർണ്ണിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോ, അതാണ് തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സമി അല്ലാഹു ലിമൻ ഹമിദ വേണ്ട, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഒക്കെ അല്ലാഹു അക്ബർ. ബുഖാരിയിലും അല്ല, തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോ എന്നാണ് പറഞ്ഞത്. സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലിക്കോന്ന് ഖുർആൻ ഒരൊറ്റ സ്ഥലത്തില്ല, ഉണ്ടാവൂല, ഉണ്ടാവാൻ പാടില്ല. എന്റെ അർത്ഥ ജാതിയ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെ എന്ത് വേണം? രണ്ടാമത്തെ റക്അത്താണ്ട് കഴിയുമല്ലോ, രണ്ടാമത്തെ റക്അത്താണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമുക്കറിയുന്നത്. അല്ല, രണ്ടാമത്തെ നമസ്കാരത്തിന് ഒമിൻ നാരായില്ലേലി വസ്തുത ഒമിനല്ലയില് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ലോകത്തിലുള്ള സകല സുന്നത്ത് ജമാഅത്തുകാരും നിഷേധിച്ച ആയത്താണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഓർമ്മയിലിരിക്കുള്ളൂ, അതുകൊണ്ട് നുണ പറഞ്ഞില്ല, സത്യമാണ്. പക്ഷെ സത്യവും ഗൗരവമുള്ള സത്യവും അതേപോലെ പറഞ്ഞ് ഓർമ്മയിൽ വെക്കണം. രാത്രിയിൽ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ സുജൂദ് ഉണ്ടല്ലോ, ഓരോ റക്അത്തിനും സുജൂദ് കഴിഞ്ഞാൽ ഒരു റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, അപ്പൊ നിസ്കാരം മൊത്തത്തിൽ കഴിഞ്ഞു. എന്നിട്ട് ആ നിസ്കാരം സുജൂദ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ സുജൂദാണ്ട് കഴിഞ്ഞ ഉടനെ കുറച്ച് തസ്ബീഹും ചൊല്ലിക്കാളേന്നല്ല പറഞ്ഞതാ. ഇതാരാ കേട്ടത്? കേൾക്കാൻ കാഫ്സൂറ തോന്നുമ്പോ നമ്മൾ കേൾക്കലുണ്ട്. ആരെയും പഠിച്ചോ? സുജൂദ് കഴിഞ്ഞ ഉടനെ ഒരു തസ്ബീഹ് ചൊല്ലിട്ടാണ്ട് അവസാനിപ്പിച്ചാളെ, അവസാനിക്കാന്നുള്ള സന്ദർഭം കൊണ്ട് കേട്ടോ. സുജൂദ് കഴിഞ്ഞാൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചു, സുജൂദും കഴിഞ്ഞാൽ പിന്നെ അത്തഹയ്യാത്തും തയ്യിബാത്തും ഒന്നല്ല പിന്നെ അവിടെ ചെല്ലേണ്ടത്. തസ്ബീഹായിട്ട് ചൊല്ലിക്കാളെ എന്നല്ല പറഞ്ഞു. തസ്ബീഹ് ചൊല്ലുന്ന ഒരൊറ്റ മനുഷ്യനെ ഈ സുന്നത്ത് ജമാഅത്തുകാരിൽ കാണാനില്ല നിസ്കാരത്തിന്. ഇവിടെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം, സുജൂദ് കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം ചൊല്ലും അത്തഹയ്യാത്ത. അത് ആര് പഠിപ്പിച്ചതാ? അത് അബൂഹുറൈറ പഠിപ്പിച്ചതാ. അത് അല്ല പഠിപ്പിച്ചതല്ല, അത് അബൂഹുറൈറ പഠിപ്പിച്ചതാ. എന്താ അത്തഹയ്യാത്തിന് മുമ്പ് പഠിപ്പിച്ചത് പറഞ്ഞാ? അപ്പൊ അത്തഹയ്യാത്ത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് തസ്ബീഹ് ചെല്ലാൻ അള്ളയും പറഞ്ഞിട്ടുണ്ട്. അള്ള പറഞ്ഞ ഈ തസ്ബീഹ്, അള്ള പറഞ്ഞ ഈ തസ്ബീഹ് അബൂഹുറൈറ സമ്മതിച്ചോ? അബൂഹുറൈറ പഠിപ്പിച്ച അത്തഹയ്യാത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ച അത്തഹയ്യാത്തിൽ തസ്ബീഹ് ഉണ്ടോ? സുബ്ഹാനല്ലാ, സുബ്ഹാന റബ്ബി, സുബ്ഹാനല്ലാ, സുബ്ഹാന റബ്ബിന, സുബ്ഹാനക്കല്ലാഹുമ്മ, ഇതൊക്കെയാണ് തസ്ബീഹ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പറയാം. അത് സുബ്ഹാന തസ്ബീഹ് എന്ന അതിൽ നിന്നുള്ള പദരൂപങ്ങളിൽ കൂടി അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. ഇതിനാണ് അറബി ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ തസ്ബീഹ് എന്ന് പറയാം. സുബ്ഹാനല്ലാ, സുബ്ഹാനക്കല്ലാഹുമ്മ, അതൊക്കെ ഖുർആനുണ്ട്. 14 സ്ഥലത്ത് തസ്ബീഹിന്റെ രൂപം ഖുർആൻ അള്ളാഹ് പഠിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും ഒന്ന് അത്തഹിയാത്തിൽ നമ്മൾ ചെല്ലാറുണ്ടോ? നിസ്കാരത്തിന്റെ സുജൂദ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന കർമ്മമാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് ഒരു തസ്ബീഹ് ചെല്ലാൻ, ഒരു തസ്ബീഹെങ്കിലും ചെല്ലാനാണ് അള്ള പറഞ്ഞത്. നമ്മുടെ ജില്ലയിലുണ്ടോ അത്തഹിയാത്ത് മുഴുവൻ ചൊല്ലിയോക്കാട്ടെ? എല്ലാവരും ചൊല്ലുന്നു വേണ്ട, മനസ്സിലോർക്കാൻ മതി. അത്തഹിയാത്ത് മുബാറക്കാത്ത് സ്വലവാത്ത് തയ്യിബാത്തു ലില്ലാഹി അങ്ങനെ തുടങ്ങി. അസ്സലാമു അലൈക അയ്യുഹ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെയാണ് ചൊല്ലി മസീഹ് ദജ്ജാല് വരെ എത്തിയിരുന്നാലും സുബ്ഹാനല്ലാഹില്ല, സുബ്ഹാന റബ്ബില്ല, സുബ്ഹാന അല്ലാഹുമ്മില്ല, സുബ്ഹാന റബ്ബിയൽ അലീമില്ല, അയലില്ല, ഒന്നുമില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് സ്ഥലം നിർണയിച്ച് പറഞ്ഞെന്നതാണ്. സുജൂദ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഇരുത്തോ നിർത്തോ എന്താവട്ടെ, ഇരുന്നിട്ടാണ് മനുഷ്യൻ ഓടണ്ടല്ലോ. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അപ്പൊ നിസ്കാരത്തിന്റെ ടൈമാകുമ്പോ അവിടെ തന്നെ ഇരിക്കാം. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നോ? അതൊക്കെ വേണം പറഞ്ഞെടുക്കാന്നാ. അതെല്ലാം സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തസ്ബീഹില്ല, വേണ്ട, ഇരിക്കണ്ട, അവിടെ കിടന്ന് ഇരിക്കാളെ. അല്ലാണ്ട് പിന്നെ എന്താ അവനോട് പറയാ? സുജൂദ് കഴിഞ്ഞാ പിന്നെ മനുഷ്യന് പോണ്ടേ അവിടുന്ന്? ആ പോവാൻ വേണ്ടിയിട്ട് ഇരിക്കണ്ടേ, ഇരുന്നതിന്റെ ശല്യം ഇരിക്ക. ആ ഇരുന്നപ്പോ തന്നെ പറഞ്ഞ പണി വേഗാണ്ട് ചെയ്താണ് ആ തസ്ബീഹ് ചെല്ലുക എന്നുള്ള പണി. അങ്ങനെയാണ് സുജൂദ് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നമ്മൾ തസ്ബീഹല്ലത്. അത് പറയൊന്നും വേണ്ട, അത് പറയണമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം, വേറൊന്നുമല്ല. അപ്പൊ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാം, ഇരുന്നിട്ട് തസ്ബീഹാണ്ട് ചെല്ല. എങ്ങനെ തസ്ബീഹ്? സുബ്ഹാനക്കല്ലാഹുമ്മ, സുബ്ഹാനല്ലാഹി അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാലോ തരീം ഭംഗിയായ ഒരു തസ്ബീഹ്. വേറെ ഇനി സമഗ്രമായതൊന്നും കണ്ടെത്താനില്ല, എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇതിൽ. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ, അത്തഹിയാത്തിനെ പറ്റി പറഞ്ഞു കേട്ടോ. സുബ്ഹാന റബ്ബി അല്ല പറഞ്ഞ തസ്ബീഹ്, അല്ല പറഞ്ഞ അത്തഹിയാത്ത് പഠിപ്പിക്കുന്നത്. സുജൂദ് കഴിഞ്ഞ് നിസ്കാരത്തിന്റെ അവസാനം ഒരു തസ്ബീഹ് എല്ലാം പറഞ്ഞ് തസ്ബീഹ് എങ്ങനെ? സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നു ഇപ്പതില്? സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി, പ്രതാപത്തിന്റെ പ്രതാപശാലിയായ അള്ളാഹു പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്. എന്റെ നാഥൻ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി, പ്രതാപശാലിയായ, പ്രതാപത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ, ധിക്കാരികൾ അവനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം എന്റെ നാഥൻ പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ, ലോകത്തുള്ള സകല സത്യദൂതന്മാർക്കും അഭിവാദ്യം. ഓ എത്ര ഭംഗിയായ ലോകത്ത്, ഈ ലോകത്ത് വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ, ഏതെല്ലാം സത്യദൂതന്മാരുണ്ടോ, അവർക്ക് മുഴുവൻ എന്റെ അഭിവാദ്യം. വസലാമുൻ അലൽ മുർസലീൻ, ഒരു മതക്കാരോടോ ഒരു മതാചാര്യനോടോ യാതൊരു വിദ്വേഷവും എനിക്കില്ല. ദൈവത്തിന്റെ മുമ്പിലുള്ള വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തു വരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തു വരുന്നത്. അസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാണ് സകല സ്തോത്രവും എന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം അസ്സലാമു അലൈക്കും അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണെന്ന് അള്ള പറഞ്ഞത്. നമുക്ക് ഏതാ അവസാനത്ത്? ഞമ്മക്ക് അവസാനത്തെ ഏതാ? അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. ആളുണ്ടോ? ആളില്ല. ചിലാര ചുമര, ആ ചുമര കൊണ്ടോ തോണോ എന്തെങ്കിലും ഉണ്ടോ? എന്താ പറഞ്ഞത്? സലാം, നിങ്ങൾക്കൊക്കെ സലാം ഉണ്ടാവട്ടെ. ഏത് ചുമരിന് സലാം ഉണ്ടാവാനാ ഈ പറഞ്ഞത്? ഒരു റൂമിലെ നിസ്കരിക്കുന്ന ഒരുത്തൻ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ആരോടാ ഈ പറയണത്? അതാരെ പഠിപ്പിച്ചത്? അല്ല പറഞ്ഞോ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പറഞ്ഞു. അല്ല പറഞ്ഞോ മുർസലീൻ നല്ലൊരു സലാം ഖുർആനുണ്ട്, അത് പറഞ്ഞൂടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സത്യവിശ്വാസികളുടെ അവസാനത്തെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അവസാനം. ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ പറയാ പഠിച്ചവനെ? അള്ളാഹു എത്ര ഭംഗിയായിട്ടാണ് ഇത് പഠിപ്പിച്ചത്. നിങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന എന്താവണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവസാനിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് കൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കും വേണമെന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ അടുത്ത് അവസാനം അൽഹംദുലില്ലല്ല, അവസാനം സുബ്ഹാനല്ല, ആദ്യം ബിസ്മില്ല. ഇപ്പൊ എന്താ പേര്? ഇപ്പൊ നമ്മക്ക നിസ്കാരത്തിന് തലയും വാരൂല്ല. ആർക്കാ തലയും വാരൂല്ലാത്തത്? നമ്മളെ ഖുർആൻ സുന്നത്തുകാരുടെ നിസ്കാരത്തിന് തലയും വാരൂല്ലാന്ന പോലെ. അതായത് ഖുർആൻ സുന്നത്തുകാരെ തലണ്ട്, അതാപ്പുറയിലിട്ടാണല്ലോ നിസ്കരിക്കല്. തലഷ്ടം പോലെ ഉണ്ട്, അവതും ബിസ്മി ഒക്കെ ചൊല്ലിട്ടാണ്. ഈ അവസാനത്തെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത്, അസ്സലാമു അലൈക്കും അപ്പുറവപ്പുറവും പറയണത് മുടക്കിയതിന്റെ പേരിലാണ് തലയും വാരൂല്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ സുന്നത്തുകാരെ ആക്ഷേപിക്കണത്. ആക്ഷേപിക്കണ്ട കേട്ടോ, തലയുണ്ട് വാരും ഛാന്തസായിട്ട് ഉള്ള ഘടനെ. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറഞ്ഞാൽ അത്തഹിയാത്തായി. അതാണ് പരിപൂർണ അത്തഹിയാത്ത്. അവിടെ ഇപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്? അതും കൂടി ഒന്ന് വിവരിച്ചിട്ട് ഒരു മണിക്ക്, കൃത്യം ഒരു മണിക്ക് ഇടവേളക്ക് വിടും. ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള നൂറ് കരിക്കേണ്ട ആൾക്കാർക്ക് തുറന്ന് പറയാം, ഞാൻ നൂറ് കരിക്കൂല. ആ കരിക്കൂല, ഞാൻ നൂറ് കരിക്കൂല, ഞാൻ അത്ര കരിക്കും. ഞാൻ ഇപ്പൊ ഊണ് കഴിക്കാൻ പോയാൽ അസറ് കരിക്കും. അപ്പൊ തന്നെ അപ്പൊ തന്നെ കരിക്കുക, അതിന് കാത്തിരിക്കണ്ട. അഞ്ചു മണിക്ക് ശേഷം അസറിക്കാൻ ഇരിക്കാൻ പോകണ്ട, മോരു ഇന്ന് നോക്കാൻ നടക്കണ്ട. ഞാന് സുഹൃ കഴിക്കാൻ പോയാൽ അപ്പൊ തന്നെ അസറ കയറാണ്ട് കഴിക്കും. അതെങ്ങനെ? ഇലാവസക്കില്ലേ, ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് വൈകുന്നേരത്തെ അസറാണ് കരിക്കാന്ന. തിരിഞ്ഞ അവിടെ മുതൽക്ക് അസറായി. അതായത് എല്ലാവരും നോറ കരിക്കുമ്പോ നമുക്ക് അസറായി നടക്കും. അപ്പൊ രണ്ടും ഒന്ന് പന്ത്രണ്ടര മണി മുതൽക്ക് ഉച്ച തിരിഞ്ഞാൽ നോറ് പാങ്കൊടുത്താൽ പിന്നെ ഉറൂബ് വരെ അസറ കരിക്കേണ്ട സമയമാണ് എന്നെ പോലുള്ളവർക്ക്. അത് ചൊക്കാവാ, മൂന്നു മണി കഴിഞ്ഞിട്ടാവാ, നാലുമണിക്കാവാ. പക്ഷെ സാധാരണ എന്റെ പ്രായോഗിക ടൈം അഞ്ചു മണിക്ക് ശേഷം. അസീല് അസീല് ആറ് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസീൽ അത് നാലായാമത്തിന്റെ അവസാനത്തെ ഭാഗമാണ് അസീൽ എന്ന് പറഞ്ഞത്. അപ്പൊ അഞ്ചു മണിക്ക് ശേഷം അതാണ് അബു ഹനീഫ സിയാക്കളൊക്കെ പറയുന്നത്. അതാണ് സാധാരണ ടൈം സൗകര്യം ഉള്ളപ്പോ. ഇല്ലെങ്കിലോ പന്ത്രണ്ടര മണിക്ക് തന്നെ നിസ്കരിക്കാം. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, വേറൊന്നുണ്ട്. ദുഹർ നിസ്കരിക്കുന്നവർക്കും ദുഹറിന്റെ കൂടെ അസറും അസറിന്റെ കൂടെ ദുഹറൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ജമ്മാക്ക എന്ന് പറഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതിന് പിന്നെ അവർ കാര്യം പറ്റി. റഖഅത്ത് കുറച്ചധികം നിൽക്കാനേ ഉള്ളൂ. റഖഅത്ത് കുറച്ചധികം ചെയ്യാന്നല്ലാതെ സമയം അവർക്കും മൂന്ന് തന്നെയാണ്. ഹംബലി മദ്ഹബുകാർക്ക് മൂന്ന് നേരേ ഉള്ളൂ. ആ അത്തഹിയാത്ത് പറയട്ടെ. നേരത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് രണ്ടാമത്തെ സംഭാഷണത്തിൽ പറയാം, പ്രഭാഷണത്തിൽ പറയാം. അത്തഹിയാത്തിനെ പറ്റി ഇപ്പൊ തന്നെ പറഞ്ഞെടുത്ത് കഴിഞ്ഞ രണ്ടാമത് തുടങ്ങാൻ സമയമല്ല. അത്തഹിയാത്തിൽ എന്താ നമ്മൾ പറയുന്നത്? അത്തഹിയാത്തിൽ മുബാറക്കാത്ത സ്വലവാത്ത് തയ്യബാത്തുലില്ല. വിശദമായിട്ട് പറയാൻ അത്തഹിയാത്തിൽ 15 ജൂദായിസ് എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ ബുക്ക് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, വായിക്കേണ്ടവർക്ക് ഇനിയും കിട്ടും ചെയ്യും. 15 ജൂദത്തരം അത്തഹിയാത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പറയാം. അപ്പൊ മനസ്സിലാവുമ്പോൾ 15 ഉണ്ടാവുമോ ഇല്ലയെന്ന് അതിന് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ടത് നാരഞ്ഞപ്പോ തന്നെ പറയാം. അത്തഹിയാത്തിൽ പറയുന്നത് എന്താ? അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലവാത്തു തയ്യബാത്തുലില്ലാഹി. അത്തഹിയാത്തുൽ മുബാറക തഹിയാത്ത് എന്ന് പറഞ്ഞ അഭിവാദ്യങ്ങൾ. അത്തഹിയാത്തു മുബാറക്കാത്ത് സ്വലവാത്തു തയ്യബാത്തുലില്ലാഹി, എല്ലാ അഭിവാദ്യങ്ങളും, അനുഗ്രഹീതമായ എല്ലാ അഭിവാദ്യങ്ങളും അള്ളാക്ക്. അള്ളാക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാക്ക് ഈ അഭിവാദ്യങ്ങളുടെ ആവശ്യമില്ല. അള്ള നമ്മൾക്ക് ഇങ്ങോട്ടാണ് അഭിവാദ്യം തരണത്. സലാമുൻ അലൽ മുർസലീൻ എന്നുള്ള പറഞ്ഞതിനാണ് അഭിവാദ്യം. അഭിവാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നന്മ നേരാൻ, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നന്മ നേരാൻ, സുരക്ഷിതത്വം അർപ്പിക്കാൻ. അള്ളാഹുക്ക് ഇപ്പൊ നമ്മളുടെ സുരക്ഷിതത്വം, നമ്മളുടെ രക്ഷ, നമ്മളുടെ പ്രാർത്ഥന വേണോ? വേണ്ട. അള്ളാഹുങ്കിൽ നിന്ന് അതൊക്കെ നമ്മൾക്കാ വേണ്ടത്. അപ്പൊ അതൊക്കെ തന്നെ മുഖത്തടിക്കാറില്ല. എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹിക്കിരിക്കട്ടെ. അള്ളാഹ് എന്നൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നാ കുറിച്ചൊക്കെ അവസാനിച്ചു, അതിനേക്കാണോ വലിയതാ പറയാൻ പോണത്? ആ തയ്യബാത്തുലില്ലാഹി അവസാനം, ആ ഖണികയുടെ അവസാനം എന്താ? എല്ലാ തയ്യബാത്തും അള്ളാഹ്ക്കാണ് എന്നാ. പടച്ചവന് എന്തൊരു കുറിച്ചക്കടപ്പ പറഞ്ഞു തരുമോ? തയ്യബാത്ത് എന്ന് ഖുർആനിൽ 21 സ്ഥലത്തുണ്ട്. 21 സ്ഥലത്തും തയ്യബാത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നല്ല ചീത്ത സാധനങ്ങൾ, നല്ല നല്ല സ്ത്രീകൾ, നല്ല ഭോഗവസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ. ആരും മനസ്സിലായില്ലേ? ആരും മനസ്സിലായി. നല്ല സ്ത്രീകൾ, നല്ല ചീത്ത സാധനങ്ങൾ, നല്ല ഭോഗവസ്തുക്കൾ,
നല്ല സമ്പാദ്യങ്ങൾ, ഇതെല്ലാം കൂടി അള്ളാഹ് ഇരിക്കട്ടെ എന്ന അള്ളാഹ്ക്ക് എന്തിനാ പതൊക്കെ? അതിന്റെ ഇടയിൽ പെണ്ണുകളും പെട്ട്, അതാണ് അപകടം മുഴുവൻ പെട്ടത്. അതാഹി സകല തയ്യിബാത്തും അള്ളാഹ് ഇരിക്കട്ടെ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയുമ്പോ നല്ല നല്ല സ്ത്രീകളും നല്ല തീറ്റ സാമാനങ്ങളും ബിരിയാണി നെയ്ച്ചോറും ഒക്കെ അള്ളാഹ് ഇരിക്കട്ടെ എന്നാ പോയി പറയണത്? അല്ലെ ആട്ടിറച്ചും കോഴിയിറച്ചും ഒക്കെ അല്ലേ നല്ല നല്ല തീറ്റ സാധനം പോതാണല്ലോ. ആ നല്ല നല്ല തീറ്റ സാധനമൊക്കെ അള്ളാഹ് ഇരിക്കട്ടെ. എന്തിനാ നമ്മള് വലിയ പൂജാരികളും പോയിട്ട് പാരും പഴും ദൈവത്തിന് എന്ന് പറയുമ്പോ ചിരിക്കണെന്താ ഞാൻ കുറ്റം പറഞ്ഞതിനാ? പാരും പഴും നല്ല സാധന ദൈവത്തിന് അങ്ങനെ മണ്ഡലത്തിലൊക്കെ അമ്പലത്തിലൊക്കെ ചിലപ്പോ കൊണ്ടു കൊടുക്കാറുണ്ട് ദൈവത്തിനെന്ന് പറഞ്ഞിട്ട്, നല്ല സാധനം എന്ന് പറഞ്ഞിട്ട്.
അത് വിട്ടിത്തരാണ്,
ആവശ്യമില്ലാത്തതാണെന്നൊക്കെ നമ്മൾ പറയും. എന്തിനാ നമ്മൾ പറഞ്ഞത്? നമ്മളിവിടെ ഇരുന്നിട്ട് എല്ലാ നല്ല സാധനവും പാരും പഴും മാത്രമല്ല ബിരിയാണി നെയ്ച്ചോറും സകലും അള്ളാഹ് കറപ്പിക്കലല്ലേ നമ്മളെ പണി അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റും. സകല പെണ്ണുങ്ങളും അള്ളാഹ്, സകല സമ്പാദ്യങ്ങളും അള്ളാഹ്, സകല ഭോഗ വസ്തുക്കൾ ഈ ഭോഗം എന്നുള്ള പണി എന്നെ അള്ളാഹ്ണ്ട. ഭോഗം എന്നുള്ള പണി എന്നെ സൃഷ്ടിയുടെ പണിയല്ലേ? അള്ളാഹ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭോഗമുണ്ടോ? ഈ ഭോഗ വസ്തുവിനല്ല.